മനുഷ്യൻ എവിടെയൊക്കെ കൂടി വരുന്നു അവിടെയൊക്കെ അവരെ പിടിച്ചു നിർത്തുന്ന ഘടകം, കുടുംബജീവിതം ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഘടകം, സഭകളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം, എല്ലായിടത്തും നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് സ്നേഹം. അതിനൊരു സാർവത്രികതയുണ്ട്. അത് ഏറ്റവും അധികം നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സ്നേഹമാണ് കൈക്കുള്ളിൽ ഒതുങ്ങപ്പെടാതെ മെരുങ്ങപ്പെടാത്ത വികാരം. സ്നേഹം നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പാടുന്നു, സ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്നു. സ്നേഹത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നാം ഇതിനോടകം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്കറിയാതെ കണ്ണുനീര് വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തും, ഇല്ല എനിക്ക് കർത്താവിനോട് അങ്ങനെ സ്നേഹമില്ലായിരിക്കയില്ല, എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്. ചില സമയത്ത് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിസരം മറന്ന് ആവേശം ഉൾക്കൊള്ളുകയും വളരെ ഉത്സാഹഭരിതരായി നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന്. ഒരുപക്ഷെ അത് ആ വ്യക്തിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടായിരിക്കാം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില സംഗീതത്തിന്റെ ആ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കരയുകയും ചിലരോട് ക്ഷമ പറയണം നമുക്ക് പെട്ടെന്ന് തോന്നുകയും പിറ്റേ ദിവസം അതേ സമയത്ത് നമുക്ക് ആ സ്നേഹം ഇല്ലാതായി തീരുകയും ചെയ്യാറുണ്ട്. എന്റെ ഒരു ചിന്തയിൽ എനിക്ക് ഇതുവരെ കൈകാര്യം ചെയ്യാനും മെരുക്കാനും കഴിയാത്തത് സ്നേഹമെന്ന് പറയുന്ന വികാരമാണ്. എന്റെ പ്രത്യാശ സംബന്ധിച്ച് എനിക്ക് അത്രയും ആശയക്കുഴപ്പങ്ങളില്ല, എന്റെ വിശ്വാസം സംബന്ധിച്ച് എനിക്ക് ആശയക്കുഴപ്പങ്ങളില്ല. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എനിക്കുണ്ട് എന്ന് തോന്നുന്ന അത്രയും സ്നേഹം എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും ഇല്ല എന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സ്നേഹം ഒരു സാർവലൗകിക വാക്കായിരിക്കുമ്പോഴും നമുക്ക് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുമ്പോഴും കൂടെ ഇല്ലാത്ത ഒന്നാണ് സ്നേഹം. ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, പ്രഭാതത്തിലെ മഞ്ഞു പോലെയും പുലർച്ചയിലെ മേഘം പോലെയും അത്രേ നിനക്കെന്നോടുള്ള വാത്സല്യം. പ്രഭാതത്തിൽ മഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ അതിന്റെ കട്ടി കുറഞ്ഞ് അത് ആവിയായിത്തീരുന്നു. പുലർച്ചയിലെ മേഘം പോലെയാ, പെട്ടെന്ന് തോന്നിപ്പിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ അതില്ലാതെയാകും. ഇസ്രായേലെ, നിനക്ക് എന്നോട് ആവേശം പെട്ടെന്ന് തോന്നാറുണ്ട്. നിന്റെ ചില പാട്ടുകളൊക്കെ എന്നെ കുറിച്ച് പാടുന്ന കേൾക്കുമ്പോൾ എനിക്കത് പ്രഭാതത്തിലെ മഞ്ഞു പോലെയാ, പക്ഷെ കുറെ കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതായി പോകുന്നു. ഇത് മറ്റ് യാതൊരു ആത്മീയ ഫലങ്ങളിലും ഈ ആശയക്കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ചില സമയത്ത്, നിങ്ങൾക്കറിയോ സംഗീതത്തിന്റെ ശക്തി വളരെ വലുതാണ്. സംഗീതം കേൾക്കുമ്പോൾ കരയാൻ തോന്നും, സംഗീതം കേൾക്കുമ്പോൾ ചാടാൻ തോന്നും. സംഗീതം ആത്മഹത്യ പ്രവണത വരെ ഉണ്ടാക്കി തരുന്നതാ സംഗീതത്തിന്റെ ശക്തി. സംഗീതം കേട്ട് മരിച്ചിട്ടുണ്ട്, സംഗീതം കേട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, മറ്റ് ബാഹ്യമായ ഒന്നിൻ്റെയും പ്രേരണ കൂടാതെ നിസ്തുലമായി കലർപ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹത്തിലേക്ക് നാം വരുന്നില്ലെങ്കിൽ, നമുക്കുണ്ടെന്ന് തോന്നിപ്പിച്ച ശേഷം നാം ടെസ്റ്റ് ചെയ്യപ്പെടാത്ത, ദൈവത്തിൻ്റെ മുമ്പിൽ പരിശോധിക്കപ്പെടാത്ത ഒരു സ്നേഹവുമായി നാം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്നേഹം സംബന്ധിച്ച് ഈ നിലയിലുള്ള ഒരു തോന്നലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ഡിവൈൻ ലവ് എന്റെ ദൈവത്തോടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മുടിയനായ പുത്രന്റെ വീട്ടിൽ അവന്റെ മൂത്ത സഹോദരന് ഇതുപോലെ ഒരു ഒരു തോന്നലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ദൈവത്തോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പാട്ട് അതിൽ തന്നെ സ്നേഹത്തെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാം. നിങ്ങൾ കരയുന്നു എന്നത് നിങ്ങൾക്ക് ദൈവത്തോടൊരു സ്നേഹമുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ കരയും, ദൈവത്തെ സ്നേഹിക്കുന്നവൻ പാട്ടുപാടും, അത് വേറെ കാര്യം. പക്ഷേ സ്നേഹത്തിന് ഒത്തിരി അവാന്തര വിഭാഗങ്ങളുണ്ട്. സ്നേഹമില്ലാതിരിക്കുമ്പോഴും സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പോലും കഴിയത്തില്ല. സ്നേഹമില്ലെങ്കിലും എനിക്ക് ചിരിക്കാൻ കഴിയും. സ്നേഹമില്ലെങ്കിലും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയും. എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ തിരിച്ചൊരു അയാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിലല്ല അത് കൊടുക്കുന്നേ, സ്നേഹത്തിലാണെന്ന് നിർബന്ധമില്ല, അദ്ദേഹത്തോടൊരു കടക്കാരനാകരുത് എന്നതാണ് എൻ്റെ ആന്തരികമായ എൻ്റെ ചിന്ത. പുള്ളി എന്നെ തക്ക സമയത്ത് സഹായിച്ചു. ഒരു സമയം വരുമ്പോൾ പുള്ളി എനിക്കൊന്ന് സഹായിക്കണം. ഞാൻ ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ അയാളുടെ മുമ്പിൽ എനിക്കൊരു കടക്കാരനാകരുത്. ഇതുകൊണ്ട് ഞാൻ പ്രത്യുപകാരം എന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തും സ്നേഹമുണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇനിയും നമ്മളെക്കാളൊക്കെ കുറെ കൂടെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു തീവ്രവാദ മനോഭാവം വെച്ചു പുലർത്തിയ പൗലൂസ് പോലും പറഞ്ഞു, എല്ലാം എനിക്ക് ദാനമായി കൊടുക്കാൻ കഴിഞ്ഞാലും എന്റെ ശരീരം പോലും ഞാൻ വിശ്വസിക്കുന്ന ഭക്തി മാർഗത്തിന് വേണ്ടി ചുട്ടുകളയാൻ കൊടുത്താലും എനിക്ക് സ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ അത് ഉപകരിക്കുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സ്നേഹം, സി, എന്റെ ഒരു വിശ്വാസം, ഒരുപക്ഷെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ശാരീരികമായി ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടുണ്ട്. നിങ്ങളിൽ എല്ലാവരെക്കാളും കൂടുതൽ ഐ തിങ്ക് ഐ ഹാവ് ടോർച്ചർഡ് ഫിസിക്കലി. ശാരീരികമായും മാനസികമായും സഫർ ചെയ്തിട്ടുണ്ട് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ. എനിക്ക് ഒരുപക്ഷെ നടക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല, സൈക്കിൾ ഓട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് കടത്തണ്ണയിൽ കിടക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല, എനിക്ക് ഒരു കുപ്പി വെള്ളവുമായിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വളരെ ആർഭാടമായി തിരിച്ചു വരാൻ ഒരു മടിയും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ശാരീരികമായി അനുഭവിക്കാൻ താല്പര്യമില്ലാത്ത പല വ്യഥകളും ശരീരത്തിൽ ആവാഹിച്ച് കൊണ്ട് നടക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴും പിന്നെയും എനിക്ക് എന്നോട് തോന്നുന്ന ഒരു നിരാശ, ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ശരീരം ചുടുവാൻ കൊടുക്കാം, എനിക്കുള്ളത് മുഴുവനും അന്നദാനമായി കൊടുക്കാം, അത് സ്നേഹത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ്, അതുപോലും സ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നില്ലെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അത്രയ്ക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉണ്ടെന്ന് നമുക്കങ്ങ് തോന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രിയമുള്ള ഒരു സ്നേഹം, അങ്ങനെയുള്ളതല്ല. ഒരു ഒരു വേദഭാഗം ഞാൻ കർത്താവ് സഭയെ നോക്കി, സോറി, ഇസ്രായേൽ സഭയെ നോക്കി പറഞ്ഞ ഒരു വേദഭാഗം നമുക്ക് നമ്മുടെ പരിശോധനയ്ക്കായിട്ടൊന്ന് ഉപയോഗിക്കാം. യഹെസ്കൽ പ്രവചന്റെ പുസ്തകം 33-ാം അധ്യായം, യഹെസ്കൽ ബുക്ക് ഓഫ് എസെക്കിയൽ ചാപ്റ്റർ 33, അതിന്റെ 31-32 വാക്യങ്ങൾ. യെസ്, ശ്രദ്ധിക്കുക, സംഘമായി അവർ എന്റെ മുമ്പിൽ കൂടി വന്ന് എന്റെ ജനമായിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. അടുത്തത്, വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തന്റെ പ്രേമഗോതം പോലെ വിരിക്കുന്നു, അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല. താൻ സംഘസംഘമായി കൂടി വരുന്നു, ദൈവവചനം കേൾക്കുവാൻ ഉത്സാഹം കാണിക്കുന്നു, അവർക്ക് നീ മധുരസ്വരവും വാദ്യ നൈപുണ്യമുള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു, പക്ഷേ വളരെ സ്നേഹപ്രകടനങ്ങൾ അവരുടെ ഈ കൂടിവരവിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നു. പക്ഷെ ദൈവം അവരെ നോക്കിയിട്ട് പറയുകയാണ്, എങ്കിലും അവർ എന്നെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല. ഹോശേയ പ്രവചനത്തിലാണ് നാം വായിച്ചത്, പ്രഭാതത്തിലെ മഞ്ഞു പോലെയാണ് നിനക്ക് എന്നോടുള്ള സ്നേഹം, പെട്ടെന്ന് വാടിപ്പോകുന്നു. യിരമ്യാവ് 2:2 നാം വായിക്കുന്നുണ്ട്, മരുഭൂമിയിൽ നിന്റെ യൗവനകാലത്തെ ഭക്തിയും നിന്നെ നിന്നോട് വിവാഹ ഉടമ്പടി ചെയ്ത സമയത്ത് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ സ്നേഹം സംബന്ധിച്ചുള്ള എന്റെ അളവുകൾ, അത് കുറയുന്നത്, പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ അതില്ലാതെ പോകുന്നത്, ചിലപ്പോൾ പ്രഭാതം പോലെ, പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഒരുമിച്ച് കൂടി വന്ന ശേഷം ഉച്ചയാകുമ്പോൾ അത് ഇല്ലാതെ പോകുന്നത്, എന്റെ സ്നേഹം സംബന്ധിച്ച് ദൈവം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സ്നേഹം കുറയുന്നതിനെ സംബന്ധിച്ച് അവൻ ഹനിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ യൗവനത്തിലെ നിന്റെ ഭക്തിയും വിവാഹം നിശ്ചയ സമയത്ത് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ഞാൻ ഓർക്കുന്നു. അവൻ ഓർക്കുന്നുണ്ട്, അവൻ അത് ചിന്തിക്കുന്നു, അവൻ അത് അളക്കുന്നു, അവൻ അത് സ്പർശിക്കുന്നു, അവൻ അത് അനുഭവിക്കുന്നു. അത് കുറയുമ്പോൾ അവൻ അതിനെ സംബന്ധിച്ച് ദുഃഖിക്കുന്നു. അപ്പോൾ സ്നേഹം എന്നതിന് ഒരു എല്ലാ മതഭക്തിക്കകത്തും നമുക്ക് ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്നേഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെല്ലാവരെക്കാളും കൂടുതൽ ശാരീരികമായി സഫർ ചെയ്യാൻ ഇപ്പോഴും മനസ്സുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അത് അർത്ഥമാക്കുന്നില്ല. ഞാൻ എൻ്റെ ഈ മതഭക്തി പഠിച്ചെടുത്തത് മറ്റൊരു സഭയുടെ ഭക്തിയിൽ നിന്നല്ല, ഞാൻ എന്നിൽ നിന്നാണ് പഠിച്ചെടുത്തത്. എല്ലാം ചെയ്തു കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ ചില സമയത്തൊരു ശൂന്യത ഉണ്ടാകാറുണ്ട്. പട്ടിണി കിടക്കാൻ തയ്യാറാ, അടി കൊള്ളാൻ തയ്യാറാ, എത്ര വലിയ ചൂടിലും യാത്ര ചെയ്യാൻ തയ്യാറാ, ആരും മാനിക്കുന്നില്ലെങ്കിലും ആരാലും അറിയപ്പെടുന്നില്ലെങ്കിലും ചെയ്യുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധമായ രണ്ടാമതൊരു അതിനെ സംബന്ധിച്ച് യാതൊരു വിധമായ സെൽഫ് കോൺഷ്യസും ഇല്ലാത്ത ചെയ്യാൻ കഴിയുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഏറ്റവും എക്സലന്റ് ആയ ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതെന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? എന്നിലെ മതം എന്നോട് ശരീരം ചുടുവാൻ കൊടുക്കാൻ പറയുമ്പോഴും എനിക്കെവിടെയോ ദൈവത്തോടുള്ള സ്നേഹമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇത് മുടിയൻപുത്രന്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, മുടിയൻപുത്രൻ പോയപ്പോൾ, വീട് വിട്ടു പോയപ്പോൾ ബോണസായിട്ട് മൂത്തപുത്രന് ലഭിച്ച ചില അഭിപ്രായങ്ങളുണ്ട്. ഒരു വീട്ടിൽ രണ്ടു പേരുണ്ടെങ്കിൽ ഒരുത്തൻ തെമ്മാടിയായി വീട് വിട്ടിറങ്ങിപ്പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ ശേഷിക്കുന്നവന് നാട്ടുകാരുടെ ഒരു നല്ല അഭിപ്രായം കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂത്തവനെ നോക്കി പടി, അവന് അപ്പനോട് സ്നേഹമുണ്ട്. ഇളയവൻ നമുക്ക് അന്നേ അറിയായിരുന്നു അവൻ ആള് ശരിയല്ലെന്ന്. കണ്ടില്ലേ, അവൻ ഉള്ളത് മുഴുവനും വിറ്റ് അവനിപ്പോൾ നാമാവശേഷമാക്കി അതുമായിട്ട് ദൂരത്തടിച്ച് ദൂരദേശത്ത് ജീവിക്കുന്നു. മൂത്തവനെ, നാട്ടുകാരെല്ലാം പറഞ്ഞു മൂത്തവനെ കണ്ട് പഠിക്കണം, അപ്പനോടുള്ള സ്നേഹത്തിൽ ഇപ്പോഴും നിൽക്കുന്നു. അവനാണ് അപ്പന്റെ യഥാർത്ഥ മകൻ, അപ്പനോട് ഇത്രയും വിശ്വസ്തത പുലർത്തുന്ന ഒരു മകൻ അവനിപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ മൂത്ത ഇളയപുത്രൻ മുടിഞ്ഞു പോയതുകൊണ്ട് ലഭിച്ച ഒരു ബോണസ് മാർക്കുമായിട്ട് മൂത്തവൻ വീട്ടിൽ ഇപ്പം ജീവിക്കുക. നാട്ടുകാർക്കെല്ലാം മൂത്തവനോട് പ്രത്യേകമായ ഒരു സ്നേഹം വർദ്ധിച്ചു. ഒറ്റ കാരണം കൊണ്ടാ, എന്തുകൊണ്ടാ? മറ്റവൻ മുടിഞ്ഞു പോയതുകൊണ്ട്. നാട്ടുകാരായ ആൾക്കാർ പലരും മുടിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ലഭിച്ച ചില ബോണസ് പോയിന്റുകളുണ്ട്. പക്ഷേ ഇവന് ലഭിച്ചു കിട്ടിയ ഈ ഒരു 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 പ്രശസ്തി, നാട്ടിൽ ഇവനിപ്പോ ഒരു മാനം ലഭിച്ചു. വയലിൽ ജോലി ചെയ്യുന്നു, തിരിച്ചു വീട്ടിൽ വരുന്നു, അപ്പന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഡീസന്റ് ആയിട്ട് ജീവിക്കുന്നു. ഏത് മാതാപിതാക്കൾക്ക് മാതൃകയായിട്ട് പറയാനുള്ളത് മുടിയൻപുത്രന്റെ ജ്യേഷ്ഠനെ, അപ്പനെ സ്നേഹിക്കുന്ന മകൻ. പക്ഷെ പോയപ്പോൾ ലഭിച്ച ബോണസ് പോയിന്റ് മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ അതുപോലെ നഷ്ടപ്പെട്ടും പോയി. എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോയെ? മുടിയൻപുത്രൻ തിരിച്ചു വന്നപ്പോൾ പൊടുന്നനെ എന്താ സംഭവിച്ചത്? മൂത്തവന്റെ യഥാർത്ഥ സ്നേഹം ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ മൂത്തവൻ പറയുന്നത് അവൻ അപ്പനോടാണ് മുഴുവനും അവന്റെ പ്രയാസം പങ്കുവെക്കുന്നത്. എന്താണ് അവന്റെ പ്രയാസം? താന്തോന്നിയായി ദൂർത്തടിച്ച് ജീവിച്ച ഈ എന്റെ ഇളയ സഹോദരനെ നീയെ സ്നേഹിക്കുന്നു. ഞാൻ ഇത്ര വർഷമായി നിന്നോടൊപ്പം ജീവിച്ചിട്ട് നീ എനിക്ക് ഒരാട്ടിൻകുട്ടിയെ പോലും കൂട്ടുകാരോടൊപ്പം സന്തോഷിപ്പാൻ തന്നിട്ടില്ല. അവൻ അപ്പനുമായിട്ട് ഒരാട്ടിൻകുട്ടിയുടെ വിഷയത്തിൽ താളം തെറ്റി നിൽക്കുക. മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവൻ അപ്പനോട് അത്രയ്ക്കും സ്നേഹം ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നാം വീട്ടിലുണ്ട്, നാം ദൂരേക്കെങ്ങും പോയില്ല, നാം ദൂർത്തനായി പോയില്ല, നാം തെമ്മാടിയായി പോയില്ല. പക്ഷെ ഇപ്പോഴും അപ്പനോടുള്ള സ്നേഹമുണ്ട് എന്ന് അത് പ്രൂവ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 50 വർഷമായി ഒരു സഭായോഗവും പോലും മുടക്കാത്തവരെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നും അല്ലെ? നമ്മൾ എത്ര യോഗങ്ങളും മുടക്കിയിട്ടുണ്ട്, പക്ഷെ ഒരായുസ് മുഴുവനും ഒരാളെ ഒരു സഭായോഗം മുടക്കാതെ അപ്പന്റെ വീട്ടിൽ തന്നെ നിന്നാലും ഇറ്റ് ഡസൻ പ്രൂവ് ദാറ്റ് ഹി ലവ്സ് ഹിസ് ഫാദർ. പണ്ടൊക്കെ ഇതൊരു ആവേശമായിരുന്നു ഈ സാക്ഷ്യങ്ങൾ. പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെ ഒരാൾ സാക്ഷ്യം പറഞ്ഞാലും അയാളുടെ സ്നേഹത്തെ അത് പ്രൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 55 വർഷം മരുന്ന് കഴിക്കാതെ ജീവിച്ച് കർത്താവിനോടുള്ള ഭക്തിയിൽ മരിച്ചു പോകുന്ന ഒരു ഭക്തൻ പോലും ഈ വീട്ടിൽ ദൈവസ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ഇനി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാലും ഏറ്റവും അധികം കൈ ഉയർത്തുന്ന ആൾ പോലും അയാളുടെ സ്നേഹത്തെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറത്ത് സ്നേഹത്തിന് മറ്റൊരു തലമുണ്ട്, മറ്റൊരു തലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും വീണ്ടും കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇല്ല എന്ന ശൂന്യത നമുക്കുണ്ടാകുകയും ചെയ്യുന്ന മറ്റൊരു വികാരം സ്നേഹം പോലെയില്ല. ഒരു ദ്വീപിൽ വികാരങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപ് വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം താമസിക്കുന്ന ഈ ദ്വീപിൽ താമസിക്കുന്ന അന്തേവാസികളായ വികാരങ്ങൾ ഓരോ വള്ളം കിട്ടിയതിനനുസരിച്ച് കിട്ടിയ വള്ളത്തിൽ ദ്വീപ് വിട്ട് രക്ഷപ്പെടുക. ദ്വീപ് വെള്ളത്തിലേക്ക്, കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക, സമുദ്രത്തിലേക്ക്. അപ്പൊ ദ്വീപിൽ താമസിക്കുന്ന വികാരങ്ങളിൽ പലതും പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമെന്ന് പറയുന്ന വികാരവും രക്ഷപ്പെടാനായിട്ട് വള്ളം അന്വേഷിച്ച് ദ്വീപിൽ കൂടെ അലഞ്ഞു നടക്കുമ്പോൾ ധനം എന്ന് പറയുന്ന ഒരുവൻ പെട്ടെന്ന് വള്ളത്തേക്കറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ധനത്തിന്റെ കൂടെ ചെന്ന് സ്നേഹം പറഞ്ഞു, ഞാനും കൂടെ രക്ഷപ്പെടാനായിട്ട് നിന്റെ വള്ളത്തെ കയറിക്കൊള്ളട്ടെ. അപ്പൊ ധനം പറഞ്ഞു, രത്നം, സ്വർണം, വെള്ളി, വൈഡൂര്യം ഇതെല്ലാം എന്റെ വള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്, അതും കൂടെ ആയിട്ടാ ഞാൻ പോകുന്നത്, നിന്നെയും കൂടെ എനിക്ക് ഇതിന്റെ അകത്ത് കയറ്റാൻ സ്ഥലമില്ല. സ്നേഹത്തിന് ആ വള്ളത്തിൽ കയറാൻ കഴിഞ്ഞില്ല. വീണ്ടും അവൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദ്വീപിൽ അവൻ ദുഃഖം വള്ളം കിട്ടി ദുഃഖം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കണ്ട് ഓടിച്ചെന്ന സ്നേഹം ദുഃഖത്തിന്റെ വള്ളത്തെ കയറാൻ ശ്രമിച്ചപ്പോ ദുഃഖം പറഞ്ഞു, എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കുന്ന ഇഷ്ടം, നിന്നെ എന്റെ വള്ളത്തിൽ കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പം വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അവനും പോകാനായിട്ടൊരു വള്ളം കിട്ടി, അവൻ തത്രപ്പാടോടെ കയറുക. അവൻ അതിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് സ്നേഹമോടി വന്നിട്ട് പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് കയറ്റണേ. അവൻ പറഞ്ഞു, ഇത് മുഴുവനും പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുക, എനിക്കോ ഇതൊന്നും വായിക്കാനുള്ള സമയം പോലുമില്ല. അതിന്റെ ഇടയ്ക്ക് നീ ഇവിടെ വന്ന ബുദ്ധിമുട്ടാ, നീ ഇവിടെ അന്വേഷിച്ചു നോക്ക്, ആരെങ്കിലും കിട്ടും. അവൻ അന്വേഷിച്ചു നോക്കി, കഷ്ടത കയറാൻ ഓടിച്ചെല്ലുന്ന വള്ളത്തേലോട്ട് സ്നേഹം കൂടെ ചാടിക്കേറിയപ്പം കഷ്ടത പറഞ്ഞു, ഇല്ല എനിക്കേ കഷ്ടപ്പാടാ, അതിന്റെ അകത്ത് ഇനി നിന്നെയും കൂടെ കയറ്റാൻ എനിക്ക് പറ്റത്തില്ല. എല്ലാവരും കൈയൊഴിഞ്ഞ സ്നേഹം ദ്വീപിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവസാനം വള്ളത്തിൽ കയറാൻ മറ്റൊരു വികാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കി, അതെ അത് ത്യാഗവാ. ത്യാഗം വള്ളം ഒരുക്കുകയാണ്. കയറുകൾ പൊട്ടിച്ചിട്ട് വള്ളത്തെ ദ്വീപിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുമ്പോൾ ഓടി വന്നിട്ട് സ്നേഹം പറഞ്ഞു, എന്നെ കൂടെ കയറ്റണം. ത്യാഗം പറഞ്ഞു, നീയും കൂടെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ത്യാഗവും സ്നേഹവും കൂടെ ഒരുമിച്ച് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ കൂടെ സ്നേഹമുണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് മറ്റെല്ലാവരെക്കാളും കൂടുതൽ സഫർ ചെയ്യാൻ മനസ്സുണ്ട് എന്നത്, ചുടുവാൻ ഏൽപ്പിക്കത്തക്കവണ്ണമുള്ള ഭക്തിയുടെ വികാരങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നതുപോലും നിങ്ങളുടെ കൂടെ സ്നേഹമുണ്ട് എന്നതിൻ്റെ നിർബന്ധങ്ങളല്ല. വല്ലപ്പോഴും ഉണ്ടാകുന്ന കരച്ചിലുകൾ പോലും നിങ്ങളുടെ സ്നേഹത്തിന്റെ തെളിവുകളല്ല. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസത്തിലും കഷ്ടതയിലും സമ്പത്തിലും ഒന്നുമല്ല സ്നേഹം കൂടെ നിൽക്കുന്നത്. സ്നേഹം കൂടെ കയറി പോകാനായിട്ട് സ്നേഹത്തെ മാടി വിളിക്കുന്നത് ത്യാഗം മാത്രമാ. ത്യാഗത്തിന്റെ കൂടെ മാത്രമാ സ്നേഹം നിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം ഒരു ഭക്തന് ദൈവത്തോട് വെളിപ്പെടുത്തുന്നത്, നമ്മ സഹോദരനോട് പാട്ടുപാടിയപ്പോഴും ലീഡ് ചെയ്തപ്പോഴും ഒക്കെ പറഞ്ഞ പദപ്രയോഗങ്ങൾക്കകത്താ, നിസ്വാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച ഭക്തന്മാർ, ഒന്നും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ഭക്തന്മാർ, ത്യാഗത്തോടെ ദൈവത്തെ സ്നേഹിച്ച ഭക്തന്മാർ, അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഗോശാലകളിൽ കന്നുകാലികൾ നശിച്ചു പോയാലും, ഞങ്ങളുടെ അത്തി പൂക്കുന്നില്ലെങ്കിലും, ഞങ്ങളുടെ മുന്തിരിവള്ളി ഫലം കായ്ക്കുന്നില്ലെങ്കിലും, ഞങ്ങളുടെ കന്നുകാലികൾ അത് ഇല്ലാതെ പോയാലും, ഞങ്ങളെ ഹോവയിൽ ആനന്ദിക്കും, ഞങ്ങളെ ഹോവയിൽ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, സ്നേഹം എന്നത് ത്യാഗത്തിന്റെ വള്ളത്തിൽ മാത്രം കയറി യാത്ര ചെയ്യുന്നതാണ്. ത്യാഗത്തോടെ മാത്രമേ സ്നേഹത്തെ കാണാൻ കഴിയത്തുള്ളൂ. മുടിയൻപുത്രന് സ്നേഹമുണ്ടെന്ന് നാട്ടുകാരെ ചിന്തിച്ചു, പക്ഷേ മടങ്ങി വന്ന മൂത്തപുത്രൻ, പക്ഷെ മുടിയൻപുത്രന്റെ മടങ്ങി വരവ് മൂത്തപുത്രനെ ചതിച്ചു. മൂത്തപുത്രന് സ്നേഹമില്ലായിരുന്നു. അവന് ഒരു ആട്ടിൻകുട്ടിയുടെ വിഷയത്തിൽ നിരന്തരം ദൈവത്തോട് എവിടെയോ താളം തെറ്റി നിന്നവനായിരുന്നു. പ്രിയമുള്ളവരെ, തുടർമാനമായി കൂട്ടായ്മയിൽ വരുന്നു എങ്കിലും നിങ്ങൾക്ക് ദൈവത്തോട് ഒരാട്ടിൻകുട്ടിയുടെ വിഷയത്തിൽ ഇപ്പോഴും ഒരല്പം ഭാരപ്പെട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ചിലത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയതിന്റെ നേരിയ വിഷമത്തിലാണോ നിങ്ങൾ വീണ്ടും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് സാക്ഷാത്കരിക്കപ്പെടാതെ പോയതും കയ്യിൽ വന്നു കയറിയിട്ട് കൈവിട്ടു പോയതുമായ കാര്യങ്ങളെ മനസ്സിൽ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് വീണ്ടും ജയത്തിന്റെ പാട്ടുകൾ പാടുമ്പോഴും ഈ വീട്ടിൽ നിന്ന് കിട്ടാതെ പോയ ആട്ടിൻകുട്ടിയെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് അപ്പനോട് സ്നേഹമുണ്ടെന്ന് കാണിക്കുന്ന മൂത്തപുത്രനെ പോലെ തന്നെയാണ് അവൻ. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ, ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും സ്വാർത്ഥമായി താല്പര്യപ്പെടാതെ, ഒന്നിനും മുൻഗണന കൊടുക്കാതെ, ഒന്നിനെ മുറുകെ പിടിക്കാതെ ദൈവത്തെ മാത്രം വാഞ്ചിക്കുന്ന സ്നേഹമാണ് പ്രിയമുള്ളവരെ നിർമ്മലമായ പരിശുദ്ധമായ സ്നേഹം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ദൈവം മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം വിശുദ്ധ സ്നേഹമല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം മാത്രമായിരിക്കണം കാരണം. He himself should be the reason. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ തന്നെ കാരണമാക്കിയിരിക്കണം. അവൻ മാത്രമാണ് അവനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കാരണമായിരിക്കുന്നത്. മറ്റൊരു കാരണം അവനെ സ്നേഹിക്കാൻ എനിക്കുണ്ടെങ്കിൽ ആ സ്നേഹം വിശുദ്ധ സ്നേഹമല്ല. നിങ്ങൾ രാവിലെ നമ്മൾ കേട്ടു 42 സങ്കീർത്തനത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മറ്റൊന്നിലേക്കും ചേർന്ന് നിൽപ്പാനല്ല സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഒത്തിരി ഭൗതിക വാഗ്ദാനങ്ങൾ ഉള്ള പഴയ നിയമത്തിലെ ഭക്തന്മാർ, ഈ ഭൗതിക വാഗ്ദാനങ്ങളൊക്കെ ഉള്ളപ്പോഴും അവർ ദൈവത്തെ തന്നെ വാഞ്ചിച്ചവരായിരുന്നു. നിന്നെ ഞാൻ കാംക്ഷിക്കുന്നു, നിന്നോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു, നിനക്കുള്ളതിലേക്കല്ല എന്റെ വരവ്, നിന്നെ തന്നെ. ഇതിനു മുമ്പ് നാം ഉത്തമഗീതത്തിൽ ഒരു ഭാഗം വായിച്ചു, അടികൊണ്ട് രക്തം മാർന്നു നിൽക്കുന്ന ആ പ്രിയതമ രാത്രിയിൽ പ്രിയനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ വഴിയരികിൽ നിന്ന് യെരുശലേം പുത്രിമാരോട് അവൾ പറയുകയാണ്, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ നിങ്ങൾ എന്റെ പ്രിയനോട് എന്റെ കഷ്ടപ്പാടുകൾ പറയണമെന്നല്ല, നിങ്ങൾ എന്റെ പ്രിയനെ കാണുന്നെങ്കിൽ അവനോട് പറയണം, ഞാൻ അവന് വേണ്ടി പ്രേമ പരവശയായിരിക്കുന്നു. യാതൊരു വിധമായ സ്വാർത്ഥ ആഗ്രഹങ്ങളുമില്ലാതെ, ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ദൈവത്തെ മാത്രം അങ്ങോട്ട് പ്രതീക്ഷിച്ച് അവനെ മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്ന പ്രിയ പറയുകയാണ്, എനിക്ക് അവനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് നീ അവനെ കാണുമ്പോൾ പറയുക. പ്രിയമുള്ളവരെ, ശുദ്ധ സ്നേഹത്തിൽ സ്വാർത്ഥതയില്ല. ശുദ്ധ സ്നേഹം സാക്രിഫിഷ്യലാണ്. ശുദ്ധ സ്നേഹം ഒരു വെളിപ്പാടിലൂടെ ലഭിക്കുന്നതാണ്. ഉണ്ടെന്ന് നമുക്ക് തോന്നും. തുടർമാനമായി സഭയിൽ വരുമ്പോൾ നമുക്ക് മൂത്തപുത്രനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും എവിടെയൊക്കെയോ ആന്തരികമായി നമുക്ക് ദൈവത്തോടൊരു താളം തെറ്റലുണ്ട്. പ്രിയമുള്ളവരെ, ചില ടെസ്റ്റുകൾക്ക് വിധേയമായാൽ, ചില ശോധനകൾ വന്നാൽ നമ്മുടെ പലരുടെയും സ്നേഹത്തിന് ആ നിലയിൽ ഒരു നിലനിൽപ്പുണ്ടായിരിക്കത്തില്ല. രണ്ടാമത് സ്നേഹമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് തോറ്റുപോയ ഒരു വ്യക്തി നമുക്ക് പരിചിതനായ പത്രോസ്. പത്രോസ് പറഞ്ഞു, കർത്താവിനോടൊപ്പം 3.5 വർഷം നടന്നപ്പോൾ തൻ്റെ ഉള്ളിൽ കയറിയ ഒരു ചിന്തയുണ്ട്. ഞാൻ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഞാൻ യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്, അവനോട് കൂടെ നടന്നിട്ടുണ്ട്, എനിക്ക് ന്യായമായ രീതിയിൽ യേശുവിനോട് സ്നേഹമുണ്ട്. പത്രോസ് പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറിപ്പോകത്തില്ല. കർത്താവെ, നീ എവിടെ മരിക്കുന്നു അതിന്റെ അപ്പുറത്ത് ഞാനുണ്ട്. ഈ പത്രോസ് നിനക്ക് സംശയമില്ലാതെ വിശ്വസിക്കുക, ഈ പത്രോസ് അവിടെയുണ്ട്. എന്റെ ഒരു കസിൻ പണ്ട് ക്രിസ്മസ് കരോളിന് പോകാൻ ഒരുങ്ങിയപ്പോൾ അവന്റെ അപ്പൻ പറഞ്ഞു, നീ ക്രിസ്മസ് കരോളിന് ഈ രാത്രി പോയാൽ ഞാൻ പ്ലാവൽ കെട്ടിഞ്ഞാന്നിയാകും. അപ്പൊ അവൻ പറഞ്ഞു, അങ്ങേപ്പുറത്തെ കമ്പ ഞാനും കാണുമെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞത് അപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ, അപ്പനോടുള്ള വിദ്വേഷം കൊണ്ടാ പറഞ്ഞു. പത്രോസ് അതാ പറഞ്ഞു, നീ എങ്ങാനും മരിച്ചാൽ ഇപ്പുറത്തെ കൊമ്പേൽ ഞാനും ഉണ്ട്. ഈ പത്രോസ് നിനക്ക് സംശയം വേണ്ട, അവിടെ ഉണ്ടായിരിക്കുന്നു, നിന്റെ കഷ്ടപ്പാടിന്റെ വലത്ത് ഞാനും ഉണ്ട്. ഈ മനുഷ്യൻ പ്രിയുള്ളവരെ വ്യാജമായിട്ടൊന്നും പറഞ്ഞതല്ല, സത്യസന്ധമായി പറഞ്ഞതാ. ഉണ്ടെന്ന് പുള്ളിക്കും തോന്നിയായിരുന്നു ഇത് ഉണ്ടെന്ന്. കാരണം നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പടക് വിട്ടു, മീൻ വിട്ടു, കൊട്ട വിട്ടു, വീട്ടുകാരെ വിട്ടു, സഫർ ചെയ്യാനായിട്ട് മനസ്സുണ്ടായിട്ടുണ്ട്. 3 വർഷം കൊണ്ട് ഒത്തിരി അപമാനം അനുഭവിച്ചു അവനോട് കൂടെ നടന്നത്. മറ്റ് മാസികളൊന്നും വായിച്ചിട്ടില്ല, തിരുമൊഴികൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിത്യജീവ മൊഴികൾ വിട്ട് എവിടേക്ക് പോകുമെന്ന്. മൊത്തത്തിൽ നോക്കിയപ്പോൾ എന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ കണ്ട് ഞാൻ കരഞ്ഞത് ഓർക്കുമ്പോൾ, ട്രാക്ട് കൊടുത്ത് ഓർക്കുമ്പോൾ, കഷ്ടപ്പെട്ടത് ഓർക്കുമ്പോൾ, മൊത്തത്തിൽ എനിക്ക് എന്നെ കുറിച്ചൊരു മെച്ചമായ അഭിപ്രായമാ. ഞാൻ അങ്ങനെയൊന്നും തള്ളി പറയത്തില്ല. എനിക്ക് എന്റെ കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ 14 വർഷത്തെ നിങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത രീതികൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു വ്യാജമായ സ്നേഹത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. അത് ടെസ്റ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത് പരിപാവനമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസ് എങ്ങനെ പൊട്ടിപ്പോയി? നമ്മുടെ മലയാള ഭാഷയിലൊക്കെ പറഞ്ഞാൽ 8 കണക്ക് പൊട്ടിത്തകർന്നു പോയി. അത് വലിയ മഹാവിരോധിന്റെ കിടക്കിലായിരുന്നു, വേണ്ടില്ലായിരുന്നു. വെറും തൂപ്പുകാരിയായ സഹോദരിയുടെ മുമ്പിൽ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. ബൈബിള് പറയുന്ന അവൻ ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ വീണുപോയി. എവിടെയായിരുന്നു അവൻ ടെസ്റ്റ് ചെയ്യപ്പെട്ടെ? ദൈവത്തോടുള്ള സ്നേഹത്തിലായിരുന്നു. ഒത്തിരി ആവേശങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുമ്പോഴും എനിക്കെപ്പോഴും എന്റെ ഹൃദയത്തിൽ ആത്യന്തികമായി പിന്നെയും ശേഷിക്കുന്ന ഒരു കാര്യം, കർത്താവേ, എനിക്ക് നിന്നോട്, ഞാൻ ഈ പുറമേ കാണിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇത്രയും എനിക്ക് ദൈവത്തോടൊരു സ്നേഹമുണ്ട്. ഞാൻ പറയട്ടെ, മോർ യു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, യു വിൽ ഡിസ്കവർ ദാറ്റ് ലവ് ഈസ് മോർ ഗ്രേറ്റ്. നിങ്ങൾ ദൈവത്തോട് കൂടെ വളരുന്നതിനനുസരിച്ച് നിങ്ങൾ തിരിച്ചറിയും സ്നേഹമാണ് വലുത് എന്ന്. നിങ്ങൾക്കറിയാമോ, വിശ്വാസം സംബന്ധിച്ച് പൗലോസ് ഒത്തിരി പ്രസംഗങ്ങൾ എഴുതി, ലേഖനങ്ങൾ എഴുതി. അവൻ ബൈബിൾ ക്ലാസുകൾ സഭകൾക്ക് നൽകി. അവൻ ചില സ്ഥലങ്ങളിൽ 3 വർഷം താമസിച്ചു, 2 മാസം താമസിച്ചു. തിരുവചനം നന്നായി പഠിപ്പിച്ചു കൊടുത്തു, വിശ്വാസം സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തു, പ്രത്യാശ സംബന്ധിച്ച് അവൻ ക്ലാസ് എടുത്തു കൊടുത്തു, ഇന്ദ്രിയജയം സംബന്ധിച്ച് അവൻ പഠിപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം പഠിപ്പിച്ച ശേഷവും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ ഏറ്റവും അതിശ്രേഷ്ഠമായതൊന്ന് ഏതാ? ദ മോർ എക്സലന്റ് ഈസ് ലവ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ, സുവിശേഷ വേല ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ദ മോർ എക്സലന്റ് ഈസ് ലവ്. പാട്ട് പാടി കഴിയുമ്പോഴും പിന്നെയും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ദ മോർ എക്സലന്റ് ഈസ് ലവ്. സഫർ ചെയ്ത ശേഷവും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ദ മോർ എക്സലന്റ് ഈസ് നോട്ട് സഫറിങ്, ഇറ്റ് ഈസ് ലവ്. കർത്താവിന് വേണ്ടി മുഴുവനും നിങ്ങളുടെ വീടും നിങ്ങൾക്കുള്ളത് മുഴുവൻ കൊടുത്ത ശേഷവും നിങ്ങൾക്ക് പിന്നെയും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റിൽ അതല്ല എക്സലന്റ്, ലവ് ഈസ് മോർ എക്സലന്റ്. ദൈവത്തിനു വേണ്ടി ഓടുക, ദൈവത്തിനു വേണ്ടി അടികൊള്ളുക, ദൈവത്തിനു വേണ്ടി മലകയറുക, ദൈവത്തിനു വേണ്ടി കഷ്ടപ്പെടുക, ദൈവത്തിനു വേണ്ടി അന്നദാനങ്ങൾ കൊടുക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷവും വീണ്ടും ഹൃദയത്തിൽ ഒരു കാര്യം ശേഷിക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും, ബട്ട് ദ ലവ് ഈസ് മോർ എക്സലന്റ്, സ്നേഹമാണ് വലുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷവും വീണ്ടും ചെയ്തത് എക്സലന്റ് ആയിട്ടല്ല തോന്നുന്നത്, സ്റ്റിൽ കർത്താവ് പറയുന്നത്, മൈ ഡിയർ ഫ്രണ്ട്, ലവ് ഈസ് മോർ എക്സലന്റ്. ഞാനൊരു 24 വർഷമായി ഈ ആത്മീയ ശുശ്രൂഷകളുമായിട്ടും കൂട്ടായ്മകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ടിറങ്ങിയിട്ട് ഇതിനോടകം ഞാൻ കടന്നുപോയതും ചെയ്തതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ആയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെയെങ്കിലും റീസ്റ്റോറേഷൻ വേണമെന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എനിക്ക് സുവിശേഷ വേലയിലല്ല എനിക്ക് റീസ്റ്റോറേഷൻ വേണ്ടത്. എനിക്ക് കൊടുക്കുക എന്നതിലല്ല എനിക്കൊരു യഥാസ്ഥാപനം വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സെന്ന കാര്യത്തിലല്ല എനിക്ക് യഥാസ്ഥാപനം വേണ്ടിയത് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കർത്താവിനോട് നിർമ്മലമായ ഒരു സ്നേഹം, അവിടെയാണ് എനിക്ക് എപ്പോഴും ഒരു റീസ്റ്റോറേഷൻ വേണ്ടി വന്നിട്ടുള്ളത്. സ്നേഹത്തിലാണ് എനിക്കൊരു മടങ്ങി വരവ് വരേണ്ടി വന്നത്, സ്നേഹത്തിലാണ് എനിക്കൊരു യഥാസ്ഥാപനം വേണ്ടി വന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്നോട് തന്നെ പല പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ദൈവത്തോട് സ്നേഹമില്ലാതിരിക്കുമ്പോഴും ഞാൻ ആവേശം കൊണ്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. കഷ്ടപ്പെട്ട ഒത്തിരി മേഖലകളുണ്ട്, പ്രസംഗിച്ച് നടന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെ എന്റെ മതത്തെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി, എനിക്ക് ഇന്നൊരു യഥാസ്ഥാപനം വേണമെങ്കിൽ എനിക്കത് സ്നേഹത്തിൽ മാത്രമാണ്. പ്രിയമുള്ളവരെ, തകർന്നുപോയി. നിങ്ങൾക്കറിയാവോ, ഈ പരമാർത്ഥ ഹൃദയമുള്ളവന് ഈ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നേ, ദുഃഖം വരും. പരമാർത്ഥ അല്ലാത്തവർക്ക് ഇതൊരു ദുഃഖമേ അല്ല, ഇതൊരു വിഷയം പോലുമല്ല. ഈ മീന്, കുഞ്ഞു മീന് അമ്മയോട് ചോദിച്ചു വെള്ളത്തിൽ കിടന്നപ്പോൾ, മമ്മ, ഈ നമ്മൾ ഫിഷാ, നമ്മൾ ഈ വെള്ളത്തിലാണ് ഇങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് എന്നോട്ട് കരയിലേക്ക് കയറി ജീവിച്ചുകൂടാ എന്ന് കുഞ്ഞുമീൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നമ്മൾ ഫിഷാ, നമ്മൾ ഈ വെള്ളത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ ഡിസൈൻ ചെയ്ത്, കര സെൽഫിഷുകാർക്കുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനൊരു ബോധ്യമായി, ഓ, ഇവിടെ കിടന്നാൽ മതി. ഈ ലാൻഡ് മൊത്തം ആർക്കുള്ളതാ? സെൽഫിഷ്. ഫിഷിന് എവിടെയാ സ്ഥലം? കടലിലാണ്. സ്വാർത്ഥതയുള്ളവരുടെ ഒരു വലിയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങളറിയോ കർത്താവായ യേശു സ്നേഹം സംബന്ധിച്ച് മൂന്ന് വാണിംഗ് അന്ത്യകാലത്ത് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒന്ന്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉണ്ടെന്ന് തോന്നിപ്പിച്ച ശേഷം കുറച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ തണുത്തിരിക്കുന്നതായിരിക്കും ഈ സ്നേഹം. രണ്ട്, പൗലോസ് പറഞ്ഞതാണ്, അനേകർ സ്വസ്നേഹികൾ ആയിത്തീരും. മൂന്ന്, യോഹന്നാൻ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നു, സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം സ്നേഹത്തിൽ നിന്ന് വീണുപോയി. മൂന്ന് കാര്യങ്ങൾ ആ സ്നേഹം സംബന്ധിച്ച് അന്ത്യകാലത്ത് കർത്താവ് വാണിങ്ങി തന്നിരിക്കുന്നു. ഒന്ന്, സ്നേഹം തണുത്തു പോകും. രണ്ട്, സ്നേഹം സ്വസ്നേഹികളായിത്തീരും. മൂന്ന്, സ്നേഹത്തിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗനവാടിയിൽ പഠിപ്പിക്കുന്ന പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന നേഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി, ഒരു സ്ത്രീയെ, ഒരു ആന്റി അവരുടെ മകളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരെ പട്ടി കടിക്കാൻ വന്നപ്പോൾ അവർ അവരുടെ സ്വന്തം കൊച്ചിനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയ ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നോന്ന് അറിയില്ല. നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് പട്ടി കുരച്ചു വന്ന് കടിക്കാൻ ഒന്നും നോക്കിയില്ല, മോളെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. മനഃപൂർവ്വമല്ല. എന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആ സഹോദരിയുടെ സ്വസ്നേഹം അറിയാതെ വെളിപ്പെട്ടതാ. പിന്നീട് ആ സ്ത്രീക്ക് ഭയങ്കര ദുഃഖം തോന്നി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അമ്മയോട് അത് പറയുമ്പോൾ അവർ കൺഫസ് ചെയ്താ പറഞ്ഞേ, ഈ സെൽഫ് സെൽഫ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോഴായിരിക്കും മനസ്സിലായത് ഈ സെൽഫ് എന്നാന്ന്. ചാടി വരുന്ന പട്ടിയുടെ മുമ്പിൽ അന്നേരത്തെ രക്ഷയ്ക്ക് സ്വന്തം മോളെ പിടിച്ച് നിർത്തിപ്പോയി. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വസ്നേഹം വളരുന്നുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സ്നേഹം ഒരു വശത്ത് തണുത്തു പോകുന്നുണ്ട്. എങ്കിലും ഇങ്ങനെപ്പുറം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോഴും അങ്ങേപ്പുറം തണുത്തു പോകുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തണുത്തു പോകുന്നുണ്ട്. അന്ത്യകാലത്താണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു തണുപ്പ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ പുത്തൻ പാട്ടുകൾക്കകത്ത് സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒത്തിരി പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്നേഹം മറുവശത്ത് തണുത്തു പോകും. രണ്ട്, നാം അറിയാതെ നമുക്കൊത്തിരി സ്വസ്നേഹം ഉണ്ടാകും. ഈ സ്നേഹത്തെ പിശാച് സ്വസ്നേഹത്തിലേക്ക് തിരിച്ചുവിടും. മൂന്ന്, സ്നേഹത്തിൽ നിന്ന് അഗാധമായ ഒരു വീഴ്ച ഉണ്ടാകും. സ്നേഹം വിട്ടുകളയുക. അപ്പോഴും ഭക്തി വിടത്തില്ല. അപ്പോഴുള്ളൊരു അതാണ് എനിക്ക് പലപ്പോഴും സഭകൾക്കകത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഭക്തി വിടാതെയും സ്നേഹം വിട്ടുകളയാൻ കഴിയും. ഉശിരികളും ഉത്സാഹങ്ങളും ഊറ്റം കൊള്ളലുകളും ഉള്ളപ്പോഴും സ്നേഹമില്ലാതിരിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നിർമ്മലമായതിനെ എടുത്തു കളഞ്ഞ ശേഷം ആ സ്ഥാനത്ത് ഭക്തിയെ കൊണ്ട് കർത്താവ് പിശാച് വെപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വിളിച്ച പേര് കറക്റ്റാ യഹോവ, പക്ഷേ ആരാധിച്ചത് കാളക്കുട്ടിയെ. നിങ്ങൾക്കൊരു ശരിയായ പേരിട്ട് വിളിച്ചുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയും. സ്നേഹമെന്ന പേരിൽ നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയും. പേര് കറക്റ്റും സേവിച്ചത് വേറെ ഒരു വ്യക്തിയുമായി തീരും. സഭകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാവരും പറയുന്നത് യഹോവ എന്ന. അവരുടെ പദപ്രയോഗങ്ങൾ കറക്റ്റാ, പക്ഷെ അവരിപ്പോൾ നിന്ന് വണങ്ങുന്നത് കാളക്കുട്ടിയായ. അതുകൊണ്ടാ സ്നേഹം, നമ്മളൊരു പാട്ട് പാടാറല്ലേ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ. സ്നേഹം സംബന്ധിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോഴും നമ്മുടെ പദപ്രയോഗം ശരിയാ, പക്ഷെ നമ്മൾ ആരെയാ വണങ്ങി നിൽക്കുന്നത്? കാളക്കുട്ടി. അതുകൊണ്ടാ നിങ്ങൾ കൂട്ടം കൂട്ടമായി എന്റെ അടുക്കൽ വരും, വാഗുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്നേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ടത് ഒത്തിരി മേഖലകളിലുണ്ട്. നിങ്ങളുടെ പണം സംബന്ധിച്ച്, നിങ്ങൾ ചെലവാക്കുന്നത് സംബന്ധിച്ച്, നിങ്ങളുടെ മുൻഗണനകൾ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റികൾ സംബന്ധിച്ച്, ഇപ്പോഴുള്ള നിങ്ങളുടെ കൊടുക്കല് വാങ്ങലുകൾ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ സ്നേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്. പത്രോസ് തകർന്നുപോയി, വീണുപോയി, ഉടഞ്ഞുപോയി. അതുകൊണ്ടാ ഈ മറിയ വന്ന് പറഞ്ഞു പത്രോസിനോട്, യോഹന്നാനോടും, ഞാൻ യേശുവിന്റെ കല്ലറയ്ക്ക് പോയി, അവന്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു. രണ്ടുപേരും ഓടി വന്നു, നോക്കി, കല്ലറ ശൂന്യമായി. നമ്മളതിനെക്കുറിച്ചൊക്കെ പ്രസംഗം കേട്ടതാ. മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വന്നു, പത്രോസ് യോഹന്നാനും മടങ്ങിപ്പോയി. എന്താണെന്നറിയ കാരണം? പത്രോസിന് എപ്പോഴും ഒരു വികാരജീവിയായ പത്രോസ്, പക്ഷെ സ്നേഹത്തിൽ താൻ വീണുപോയി. താൻ വിചാരിച്ച പോലെ ഒന്നും തനിക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്, ഏത് സമയത്ത് വന്നാലും എനിക്കങ്ങ് എടുത്ത് ഇടാവുന്ന ഒരു തുറുപ്പ് പോലെയാ സ്നേഹത്തെ പുള്ളി വിചാരിച്ചത്. പക്ഷെ തക്ക സമയത്ത് വന്നപ്പോൾ തനിക്ക് ഇല്ലാതായിപ്പോയി. തന്റെ സ്നേഹം അങ്ങ് വീണുപോയി. കൊടുക്കാനില്ലാതായിപ്പോയി, ഒന്ന് പറഞ്ഞു നിൽക്കാനില്ലാതായിപ്പോയി, ഒന്ന് വെളിപ്പെടുത്താൻ കഴിയാതായിപ്പോയി. ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹൃദയം അങ്ങ് കംപ്ലീറ്റ്ലി അവൻ അങ്ങ് ഗിവപ്പ് ചെയ്തു, അവനങ്ങ് ഉപേക്ഷിച്ചില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ദൈവത്തെ സ്നേഹിക്കുക എന്നങ്ങ് പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടെന്ന്, പക്ഷെ എന്നെ കൊണ്ടത് സാധ്യമല്ല. അവൻ തകർന്നുപോയി. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, എപ്പോഴും വികാരജീവിയായി ഏത് കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന പത്രോസ് ആ കല്ലറ വന്ന് നോക്കിയിട്ടും പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പുള്ളിക്ക് ഒരു വികാരം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇതിനാ മുമ്പായിരുന്ന പുള്ളി അത് അന്വേഷിച്ച് ചെന്ന് എവിടെയാണോ അവിടെ ചെന്ന് പുള്ളി വേണമെങ്കിൽ ഇതിനു മുമ്പ് വെട്ടിരുവായൊക്കെ എടുത്താ, പുള്ളി ചെവിയൊക്കെ അറുത്താ, അതുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ച് ശരീരം കാണാഞ്ഞുകൊണ്ട് പുള്ളി അന്വേഷിച്ചൊക്കെ ചെന്നേനെ. പക്ഷേ തനിക്ക് താൻ വിചാരിച്ച പോലെ ഒന്നും സ്നേഹമില്ല തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ പുള്ളി മനസ്സിലായി, ഞാൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് പുള്ളിക്ക് ശൂന്യമായ കല്ലറ കണ്ടപ്പോഴും പുള്ളിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാതെ, ഒരു വികാരമില്ലാതെ നിർവികാരിയായി തീർന്നു. അങ്ങനെ നിർവികാരിയായി ഫ്രീസായിട്ട് എനിക്ക് തോറ്റുപോയി, പല ആവർത്തി തോറ്റുപോയിട്ട് ഇനിയും ഞാൻ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് ഈ ഗിവപ്പ് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി പേര് ദൈവസഭയിലുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, അവർക്കൊരു ഉത്സാഹമായി പറയട്ടെ, നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾ ആന്തരികമായി തിരിച്ചറിഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമില്ല എന്ന്. അങ്ങനെ അവൻ അവന്റെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തി. അവൻ ചെന്നിട്ട് കർത്താവിനെ കാണാഞ്ഞപ്പോഴും അവന് പോയി തിരിച്ച് വീട്ടിൽ പോയി സ്വസ്ഥമായി കിടക്കുക. ഒരു ദിവസം കർത്താവായ യേശു മുറിക്കകത്ത് അവൻ കയറി വന്ന് പ്രത്യക്ഷപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു കുറിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും പത്രോസിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ഡിഫീറ്റഡ് ആയിരിക്കുന്ന ഒരു ബിലീവറിനെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് പോലും അവൻ കുതിച്ചു ചാടണം നിർബന്ധമില്ല. അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ സ്നേഹം സംബന്ധിച്ചുള്ള അവന്റെ ആ ഉറപ്പ്. അവനങ്ങ് ഗിവപ്പ് ചെയ്ത്, അവനങ്ങ് ഉപേക്ഷിച്ചു. ഇനിയും പത്രോസായി എനിക്ക് ഇത് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എന്റെ കൈ കൊതുങ്ങുന്ന ഒരു പറ്റിയ സാധനമുണ്ട് നിരന്തരം, എന്നാന്നറിയോ? വലയ. കൊണ്ട നടക്കാൻ ഗ്യാരണ്ടിയാ. ഏത് സമയത്തും എനിക്ക് എന്നോട് ചേർന്ന് എനിക്ക് പറ്റിയത് അതാ. എനിക്ക് സ്നേഹപരിപാടിയൊന്നും പറ്റത്തില്ല. അവനങ്ങ് മനസ്സുകൊണ്ട് നിരാശപ്പെട്ടു പോയി. അപ്പോഴാണ് നാം വായിക്കുന്നത് പോലെ പ്രഭാതത്തിൽ യേശു വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നത്, അവരുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ ശേഷം, അവരോടൊപ്പം ഒരുമിച്ച് പ്രാതലും ഒക്കെ കഴിച്ച് വയറ് നിറച്ച ശേഷം യേശുവിന് അൽസമയത്ത് ഒരല്പസമയം ആ സഹോദരനോടൊന്ന് സംസാരിക്കണം ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പരമാർത്ഥിയാണോ? ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും 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 തോറ്റുപോയിട്ട് നിർനിമേഷനായി വന്ന ശേഷം പാട്ടുകൾ പാടുമ്പോഴും അടുത്ത നിലയിലേക്ക് ഉയരാൻ കഴിയാതെ, ഓ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടവനായി ഒരു മൂലയിൽ നിൽക്കുന്ന സഹോദര, ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് പ്രഭാതത്തിലെ പ്രാതല് എന്റെ വിശ്വാസത്തിൽ അത് പത്രോസിന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതായിരുന്നു. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇറ്റ് ഇസ് നോട്ട് പീറ്റർ, പത്രോസ് അല്ല, ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്റെ യേശുവാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, എന്റെ സ്നേഹം സംബന്ധിച്ച് എന്റെ സ്നേഹം കുറയുന്നിടത്ത്, ഹല്ലേലൂയ, നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിർനിമേഷനായി നിൽക്കുമ്പോൾ നിന്റെ സ്നേഹത്താൽ, നിന്റെ സ്നേഹമില്ലായ്മ ഹനിക്കപ്പെടുന്ന യേശു ഇറങ്ങി വന്നിട്ട് ആദ്യം ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് എന്റെ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു മനുഷ്യരുടെ സ്നേഹം കുറഞ്ഞപ്പോഴൊക്കെ കർത്താവ് അത് പ്രതികരിച്ചു. കർത്താവ് പറഞ്ഞു, നിന്റെ സ്നേഹം യൗവനത്തിലെ പോലെ ഇപ്പോൾ ഞാൻ കാണുന്നില്ല, നിന്റെ സ്നേഹം പ്രഭാതത്തിലെ മഞ്ഞു പോലെയാ, അത് ഇല്ലാതായി പോകുന്നു, നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. കർത്താവ് അവരുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെന്നിട്ട്, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ സ്നേഹം സംബന്ധിച്ച് അവരെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, എത്ര വർഷം കഴിഞ്ഞാലും, ഈവൻ ആഫ്റ്റർ 33.5 years, നിങ്ങളുടെ അടുക്കൽ യേശുവിന് വന്നിട്ട് കർത്താവിന് നിങ്ങളെ റീസ്റ്റോർ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിർമ്മലമായ ഡിവൈൻ ലവില്ല. മാനുഷിക സ്നേഹത്തിന്റെ ഒത്തിരി സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ടെക്നിക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇടയ്ക്ക് ചിലരെ വിളിച്ച് ആഹാരം കൊടുക്കുമ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ പ്രത്യുപകാരങ്ങൾ കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്, കരഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. പത്രോസ് പറഞ്ഞ പോലെ ഞാനും ആ കോമ്പയിലുണ്ട് എന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാം. മുടിയും പുത്രനുള്ള നിരന്തരമായി ഈ ഭവനം വിട്ടുപോകാതെ കൂട്ടായ്മ കഴിഞ്ഞും പോകാതെ നിന്നാൽ നിന്ന് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. പക്ഷെ അവിടെയൊന്നും അത് സ്നേഹമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നില്ല. യേശു വന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ ഇവയെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യത്തെ ചോദ്യത്തിന് ശേഷം എന്താ പത്രോസ് പറഞ്ഞേ? നേരെ നിന്ന് അവൻ മുണ്ടും അവന്റെ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ടൈയൊക്കെ പിടിച്ചിട്ടിട്ട് വളരെ നന്നായി ആത്മാർത്ഥതയോടെയാണ് അവൻ പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ. അല്ല, പറയാൻ ഉത്തരമില്ലാത്തവനായി, നഷ്ടപ്പെട്ടവനായി, ശോഷിച്ച് ഒതുങ്ങിക്കൊണ്ട്, വളരെ ഒന്നും ക്ലെയിം ചെയ്യാനല്ലാതെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ, കർത്താവേ, എനിക്ക് നീ അതെല്ലാം നന്നായിട്ടറിയുന്നു. സ്നേഹം സംബന്ധിച്ച് ക്ലെയിം ചെയ്തവൻ ഇപ്പോൾ ദൈവത്തിന്റെ മുമ്പ് എന്ന് പറയാണ്, നീ അത് നന്നായിട്ടറിയുന്നു. പ്രിയമുള്ളവരെ, ഒരു പരമാർത്ഥിയാണെങ്കിൽ സഹോദര, നിനക്ക് ദൈവത്തിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് നിനക്ക് ദൈവത്തോട് പറയാം, എന്റെ സ്നേഹം സംബന്ധിച്ച് കർത്താവേ, നീ അറിയുന്നു, നീ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹാലലുയ്യ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു മടങ്ങിവരവ് വിശ്വാസം സംബന്ധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊരു റീസ്റ്റോറേഷൻ പ്രത്യാശ സംബന്ധിച്ചാണെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെയും എന്റെയും റീസ്റ്റോറേഷൻ ആവശ്യമായിരിക്കുന്നത് അവനോടുള്ള നിർമ്മലമായ സ്നേഹത്തിലാണ്. ഒന്നും വാഞ്ചിക്കാതെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുന്നത് പോലെ അവനെ മാത്രം കാംക്ഷിക്കുന്ന നിഷ്കളങ്ക സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണം. ഹാലലുയ്യ. 27-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഞാൻ ഒരു കാര്യം മാത്രം നിരന്തരമായി ആഗ്രഹിക്കുന്നു, അതെന്റെ കൺമുമ്പിൽ നിന്ന് മാറാതിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ആവർത്തിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് അവന്റെ മനോഹരത്വം കാണണം. സഹോദരൻ പറഞ്ഞതുപോലെ ആരാധന 10,000 കൂട്ടം കാര്യങ്ങളുടെ പോയിന്റുകളല്ല, അവന്റെ മനോഹരത്വം കണ്ടു നിൽക്കുന്നതാണ് പ്രിയമുള്ള ഒരു ആരാധന. 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം ഹാലലുയ്യ ചർച്ചിനായിട്ടല്ല ദാഹിക്കുന്നത്, സുവിശേഷ വേലയ്ക്കായിട്ടല്ല ദാഹിക്കുന്നത്, അവന്റെ നന്മകൾക്കായിട്ടല്ല, അവനെ തന്നെ ഞാൻ ദാഹിക്കുന്നു, എന്റെ ദേഹവും അവനെ കാംക്ഷിക്കുന്നു. ദൈവത്തെ മാത്രം കാംക്ഷിക്കുന്നതിലേക്ക്, പരിശുദ്ധ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരണം. പ്രിയമുള്ളവരെ, പത്രോസ്, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 50 വർഷത്തിന് ശേഷവും പത്രോസിനോട് ചോദിക്കാൻ കർത്താവിന് ഒരു ചോദ്യമേ ഉള്ളൂ, നീ എന്നെ ഇവയേക്കാൾ അധികമായി സ്നേഹം. ഇന്ന് രാവിലെ ഏത് ചോദ്യം ചോദിക്കണം എന്ന ഒരു സംഘർഷത്തിൽ യേശു ആയിരുന്നെങ്കിൽ, യേശുവിന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വന്നെങ്കിൽ, യേശു അതിന്റെ അകത്ത് നിന്ന് പിക്ക് ചെയ്തത് ദ വെരി ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീ ഇവയേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ വന്ന ശേഷവും കർത്താവിന് 100,000 ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മുടെ സ്നേഹം സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് അവന് കൂടുതൽ വ്യക്തത വേണ്ടത്. നീ എന്നെ ഇവയേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ഓക്കെ, ഞാൻ സ്നേഹം ഇതിൻ്റെ മറ്റൊരു ഭാഗം, സ്നേഹം സംബന്ധിച്ചുള്ള മറുവശം, അതായത് 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഇതുവരെ പറഞ്ഞ വിഭാഗങ്ങളുടെ ഒരു മറുവശം കൂടെ പറഞ്ഞ ശേഷം ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 12:31 ഈ സ്നേഹം സംബന്ധിച്ച് പൗലോസ് ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. യെസ്, ഇനിയും അതിശ്രേഷ്ഠമായ ഒരു മാർഗം. പ്രിയമുള്ളവരെ, എല്ലാം ചെയ്ത് നിൽക്കുമ്പോഴും പിന്നെയും ഒരു മാർഗം ശേഷിക്കുക, അതിശ്രേഷ്ഠ മാർഗം. ഞാൻ വളരെ താഴ്മയോടും എന്റെ പ്രസംഗം കുറെ കൂടെ നന്നാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഞാൻ താഴേക്ക് വന്നിട്ട് ഞാൻ കുറെ കൂടെ നിങ്ങളോട് ചേർന്ന് നിന്ന് ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അതിശ്രേഷ്ഠമായൊരു മാർഗം ശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, 10,000 പാട്ട് പാടിയ ശേഷവും ഇനിയും അതിശ്രേഷ്ഠമായൊരു മാർഗം കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം ചെയ്ത ശേഷവും ചെയ്ത ശേഷം നിന്നിട്ട് പരിശുദ്ധാത്മാവിന് വീണ്ടും മറ്റൊരു അതിശ്രേഷ്ഠമായ മാർഗം നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് സിമ്പിൾ ലവ്. 30 വർഷം ഒരുമിച്ച് കുടുംബമായി ജീവിച്ച ഒരു കപ്പിൾസിന് ഇനിയും കർത്താവിനെ കാണിക്കാൻ അതിശ്രേഷ്ഠമായ ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഒരു ഹണിമൂൺ യാത്രയല്ല, അത് സ്നേഹമാണ്. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം പറഞ്ഞ ശേഷം ഇനി, പ്രിയമുള്ളവർ, എല്ലാം ചെയ്ത ശേഷവും ഈ മാർഗം വീണ്ടും ശേഷിക്കപ്പെട്ടിരിക്കുക. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. നമ്മളൊരു ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങുകളിലും വേദികളിലും ഒക്കെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്, ഈ വലിയ സ്പൂൺ കയ്യിൽ കെട്ടി ആഹാരം വിളമ്പിയിരിക്കുന്ന ഒരു കഥ. സ്വർഗത്തിലും കേൾക്കാത്തവർ കൂടെ ആയിട്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. സ്വർഗത്തിലും നരകത്തിലും വലിയ മേശയിൽ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ. ഈ ആഹാരത്തിന് ചുറ്റുമിരിക്കുന്നവരുടെ കയ്യിൽ വലിയ സ്പൂൺ കെട്ടിവെച്ചിരിക്കുന്നു, ഈ വലിയ സ്പൂൺ കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് ഇവരുടെ മുമ്പിൽ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അത് കോരി കഴിക്കാൻ കഴിയത്തില്ല. അവർ ഈ ആഹാരത്തിലേക്ക് സ്പൂൺ ഇങ്ങനെ ഇറക്കിയിട്ട് അവർ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സ്പൂൺ വലിച്ചു കെട്ടിയിരിക്കുന്നതുകൊണ്ട് അവർക്കത് വളച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരുടെയും താഴെ പോവും. അതുകൊണ്ട് നരകത്തിൽ ചെന്നപ്പോൾ ഇവരെല്ലാം ഈ മനോഹരമായ ആഹാരത്തിന് മുമ്പിൽ നിശബ്ദരായിരിക്കുക, വെറുതെ വെള്ളം ഇറക്കിയിരിക്കുക. കാരണം അവർക്ക് ഈ സ്പൂണ് കോരി എടുത്ത് അവരുടെ വായിലേക്ക് വെക്കാൻ കഴിയുന്നില്ല, ഇത്രയും വലിയ സ്പൂൺ വെച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ട് മടക്കി അവരുടെ വായി കൊണ്ടുവരാൻ കഴിയുന്നില്ല. ദൂതൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ പ്ലേറ്റ് എല്ലാം കാലിയായിട്ട് എല്ലാവരും തൂത്ത് ചൊക്കിങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ, അവർക്ക് സ്വയം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആ സ്പൂൺ കൊണ്ട് കോരി അവന്റെ വായിൽ കൊടുത്തു, അവൻ തിന്നു. മറ്റവൻ അവന്റെ കയ്യിലിരിക്കുന്ന സ്പൂൺ കൊണ്ട് എതിർവശത്തിരിക്കുന്നവന് കൊടുത്തു, അവരും തിന്നു, എല്ലാവരും തൃപ്തരായി. ഇത് നമുക്കറിയാം. പക്ഷെ എന്നെ അതിൻ്റെ അകത്ത് സ്പർശിച്ചൊരു ഭാഗം, ഈ ദൂതനാകപ്പെടെ അത്ഭുതപ്പെട്ടു. ഇതേ മേശ, ഇതേ ആഹാരം, ഇതേ രീതികൾ, ഇതേ സ്പൂണ്, ഇതേ വലിപ്പം, ഇതേ കെട്ടുകൾ, ഇവിടെ ആഹാരം കഴിച്ച് തൃപ്തരായിരിക്കുന്നു. നരകത്തിൽ അവർ കണ്ണിക്കണ്ണി നോക്കിയിരിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ദൂതൻ വേഗം നരകത്തിൽ ചെന്ന് തിരിച്ച് അവരോട് പറഞ്ഞു, വായു വിളിച്ച് നോക്കിയിരുന്നു, അവന്മാരെല്ലാം കാലിയാക്കിയെന്ന് പറഞ്ഞു.
അപ്പൊ അവര് ചോദിച്ചു എങ്ങനെയാ? അവര് പറഞ്ഞു ഒരുത്തൻ കോരി മറ്റൊരുത്തന്റെ വായിൽ വെച്ചുകൊടുത്തു. ആ അതാ പ്രശ്നം, ഞാനേ വായി വെച്ച് കൊടുക്കാം, പക്ഷെ തിരിച്ച് അവൻ ഇങ്ങോട്ട് വായി വെച്ച് തന്നില്ലെങ്കിലോ? അതായിരുന്നു അവരുടെ പ്രശ്നം. എനിക്ക് ഈ ഭാഗം നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു പുതിയൊരു ചിന്തയും കൂടെ അതിനോട് ബന്ധപ്പെട്ടു വന്നു. ഈ സ്നേഹമുള്ളിടത്ത് പുതിയ വഴികൾ തുറക്കപ്പെട്ടിരിക്കും. എങ്ങനെ തിന്നും എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിനെന്താ പോക്കുവഴി? ഈ പ്രശ്നത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്കെന്താ രക്ഷപ്പെടാൻ ഒരു വഴി? പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവന്റെ മുമ്പിൽ എപ്പോഴും ഒരു വഴി തുറക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അവന് മുമ്പിൽ പുത്തൻ ആശയങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അവന് പുതിയൊരു സ്റ്റെപ്പ് വെക്കാൻ മാർഗം തടസ്സപ്പെട്ട് നിൽക്കുന്നില്ല. അവനൊരിടത്ത് മുട്ടി നിൽക്കുകയല്ല അങ്ങ്. ഹല്ലേലൂയ. അവൻ ഈ പ്രതിസന്ധിയിൽ അവൻ അങ്ങ് ഗിവപ്പ് ചെയ്യുകയല്ല. ഇനി ഇതിൽ ഞാനിനി ഈ പരിപാടിക്ക് ഇല്ല എന്നല്ല അവൻ പറയുന്നത്. അവന്റെ മുമ്പിൽ പുതിയ ചിന്തകൾ വരിക, പുതിയ ആശയങ്ങൾ വരിക. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് മാർഗം നഷ്ടപ്പെട്ടവനായിട്ടല്ല നിൽക്കുന്നത്. എല്ലാ ഇടത്തും നിങ്ങൾക്ക് കയറി ചെല്ലാനുള്ള പുതു വഴികൾ തുറക്കപ്പെട്ടിരിക്കുക. വലിയ സ്പൂൺ കയ്യിൽ കെട്ടിവെച്ചിട്ട് കൈ മടക്കാൻ കഴിയാത്തപ്പോഴും മറ്റൊരു മാർഗം സ്നേഹമുള്ളവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കും. സ്നേഹമില്ലാത്തവന്റെ മുമ്പിലോ എല്ലാ മാർഗങ്ങളും അടയപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇതാ സ്നേഹമില്ലായ്മയുടെ അപകടം. സ്നേഹം ഹൃദയത്തിൽ നിസ്വാർത്ഥമായി, ഞാൻ ഈ പറയുന്ന മാനുഷിക സ്നേഹമല്ല, ഞാൻ മനഃശാസ്ത്രത്തിലെ 10 പോയിന്റുകൾ പഠിക്കുമ്പോഴുള്ള സ്നേഹം, നമ്മൾ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഡിവൈൻ ലവ്, അഗാപ്പെ, ദൈവിക സ്നേഹം ഉള്ളിൽ വരുമ്പോൾ വഴിയില്ലാത്തടത്തും വഴികൾ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് വഴികൾ അടയപ്പെടും. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാർഗമടയപ്പെട്ടവരായിട്ടാ പല ഭക്തന്മാർ നിൽക്കുന്നത്. സ്നേഹമില്ലായ്മയുടെ കുറവ് കൊണ്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇനിയും അതിശ്രേഷ്ഠമായ ഒരു മാർഗം. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും ജീവിതത്തിൽ തൃപ്തരായിരിക്കുന്നുണ്ടെങ്കിൽ പത്രോസിനും പൗലോസിനും നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിന് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഇനിയും ഒരു മാർഗം ശേഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിങ്ങൾ നടക്കുന്നു എന്നതിൽ സന്തോഷം. നിങ്ങൾക്ക് സ്നേഹമില്ല എന്നല്ല പ്രൂവ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ അതിശ്രേഷ്ഠമായ ഒരു മാർഗം, അതിനെ കൂടുതൽ മുറുകെ പിടിക്കേണ്ടത് നിസ്വാർത്ഥമായ, കലർപ്പില്ലാത്ത വിശുദ്ധ സ്നേഹം. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഹീ ഹിംസെൽഫ് ഷുഡ് ബി ദ റീസൺ. അവൻ മാത്രമല്ലാതെ മറ്റൊരു റീസൺ അവനെ സ്നേഹിക്കുന്നതിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഉണരുമ്പോൾ സ്വർഗമെല്ലാം കണ്ട് തൃപ്തനാകണം എന്നല്ല കറങ്ങി നടന്ന്, ഞാൻ അവനെ കണ്ട് തൃപ്തനാകും. ഹീ ഹിംസെൽഫ് ഈസ് ദ റീസൺ. അവൻ മാത്രം, അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു രണ്ടാമത് റീസൺ കൂടെ ഉണ്ടാകുമ്പോൾ ലവ് ഈസ് നോട്ട് ഹോളി ലവ്. ഇനിയും 12 അവസാനം നാം വായിച്ചത്, 13 അവസാനം അവൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് പൗലോസ്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും, ഇവയിൽ വലിയതോ സ്നേഹം. എല്ലാം കഴിഞ്ഞ ശേഷവും വലുതായി നിൽക്കുന്നത് സ്നേഹം. എല്ലാം കഴിഞ്ഞ ശേഷവും ഇനിയും അതിശ്രേഷ്ഠ മാർഗമായി ശേഷിച്ച് നിൽക്കുന്നത്, തല ഉയർത്തി നിൽക്കുന്നത് സ്നേഹം. എല്ലാ ത്യാഗങ്ങളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ അധ്വാനങ്ങളും, എല്ലാ വേലകളും, എല്ലാ പാട്ടുകളും, എല്ലാ കീബോർഡും, എല്ലാ ക്യാമ്പുകളും, എല്ലാ സ്ഥിരത സുവിശേഷ വേലയും, എല്ലാ സഹോദരിമാരുടെ മീറ്റിങ്ങും, എല്ലാ സഭായോഗവും കഴിഞ്ഞ ശേഷം വീണ്ടും ഇനിയും ഒരു ശ്രേഷ്ഠമായ മാർഗം ശേഷിച്ചിരിക്കുന്നു. എല്ലാത്തിലും വലിയത് സ്നേഹം ഉയർന്നു നിൽക്കുക. അതിനെ ഒന്ന് കയ്യിലാക്കണം, അതിനെ ഒന്ന് മെരുക്കിയെടുക്കണം, അതിനായിട്ടൊന്ന് നിൽക്കണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ? ഇത് സംബന്ധിച്ച് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പന്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ അപ്പനുമായി പിടങ്ങിപ്പോയിട്ട് ദൂരദേശത്തൊരു വാടക വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നു. ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ മകനൊരു എഴുത്തയച്ചു, നീ ഇങ്ങനെ ദൂരദേശത്ത് തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന എന്തിനാ? നീ വാടക വീട്ടിൽ മാറി മാറി താമസിക്കുന്ന വെള്ളത്തിന്റെ പ്രോബ്ലം, ഹൗസ് ഓണറുമായിട്ടുള്ള പ്രോബ്ലം. അപ്പൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ മടങ്ങുക. നമ്മുടെ പുരികടത്തിന്റെ ആ കിഴക്ക് ഭാഗത്ത് ഞാൻ നിനക്കൊരു മനോഹരമായ 2 നില വീട് പണിയുക. വീട് പണിത ശേഷം 15 ഈ വീടിന്റെ ഓപ്പണിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നീ അതിനോടകം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പന്റെ എഴുത്ത് കിട്ടി, അവന് വളരെ സന്തോഷമായി. തിരിച്ചവൻ മറുപടി എഴുതി, ഞാൻ വരുന്നു, അപ്പനോട് ക്ഷമിച്ചെങ്കിൽ ഞാൻ വരുന്നു. ശ്രദ്ധിക്കുക, അപ്പന്റെ എഴുത്ത് ലഭിച്ചപ്പോൾ ഈ മനുഷ്യന് 2 വികാരങ്ങളാണ് ഉള്ളിലുണ്ടായത്. ഒന്ന്, അപ്പനോട് ക്ഷമിച്ചു, അതവൻ വിശ്വസിച്ചു. അപ്പൻ എനിക്കൊരു വീട് പണിയുന്നു, അവൻ അത് വിശ്വസിച്ചു. 15 ആ വീട് പണി പൂർത്തിയാക്കി, എനിക്ക് ആ വീട് ദൈവം അപ്പൻ തരും, ഇത് അവന്റെ വിശ്വാസമാണ്. അവൻ വിശ്വസിച്ചു, പാന്റ് വാങ്ങിച്ചു, ഷർട്ട് വാങ്ങിച്ചു, സൂട്ട് കേസ് വാങ്ങിച്ചു, ടൈ വാങ്ങിച്ചു, ഷൂ വാങ്ങിച്ചു. അവൻ ഒരുങ്ങി വിശ്വാസത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മൈ ഫാദർ വിൽ ഗിവ് മീ എ ന്യൂ ഹൗസ്. രണ്ട്, അവന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ വന്നു. ഈ കഷ്ടപ്പാടെല്ലാം മാറിയിട്ട് സ്വന്തം വീട്ടിൽ, സ്വന്തം വീട്ടിലെ കട്ടിലിൽ, സ്വന്തം ഭവനത്തിൽ, സ്വന്തം പുരിയെടുത്ത് പണിതിരിക്കുന്ന ഭവനത്തിൽ എന്റെ കഷ്ടങ്ങളെല്ലാം മാറി ഞാൻ ജീവിക്കും, അവനൊരു പ്രത്യാശ വന്നു. ഇപ്പോൾ അവൻ ട്രെയിനിൽ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവനിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രണ്ട് ആത്മീയ ഫലങ്ങളാണ്. ഒന്ന്, വിശ്വാസം. അപ്പൻ എനിക്കൊരു വീട് പണിയുന്നു. രണ്ട്, എന്റെ കഷ്ടങ്ങളെല്ലാം മാറി ഞാൻ ഈ വീട്ടിൽ കയറും. അതൊരു പ്രത്യാശ. വീട് കിട്ടി. ഓഗസ്റ്റ് 15-ാം തീയതിയായി. അപ്പൻ അവന്റെ കൈ താക്കോൽ കൊടുത്തു. അവൻ വീട് തുറന്നു. അപ്പൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എങ്ങും പോകണ്ട, ഇത് നിന്റെ വീട്. വീട്ടിൽ കയറിക്കഴിഞ്ഞ് അവൻ വീടിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ രണ്ടും, ഈ വിശ്വാസവും പ്രത്യാശയും, പെട്ടെന്ന് ന്യൂട്രലാകും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും അപ്പൻ എനിക്ക് വീട് തരും എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് കെട്ടിക്കഴിഞ്ഞു. ഇനി എന്റെ കഷ്ടങ്ങളെല്ലാം മാറും എന്ന് ചിന്തിക്കേണ്ട, അത് ഓൾറെഡി അതിലേക്ക് അവൻ പ്രവേശിച്ചു. ഇവൻ ഈ വീട് കിട്ടുന്ന മാത്രയിൽ വിശ്വാസവും പ്രത്യാശയും അന്നേരം ന്യൂട്രലായിത്തീരും. പെട്ടെന്ന് മറ്റൊന്ന് അതിശ്രേഷ്ഠമായി പൊങ്ങി വരും. ഇത് തന്ന അപ്പനെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് ഈ വീട്ടിൽ ജീവിച്ചാൽ മതി. ഇതാ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ വിശ്വാസം ആക്റ്റീവാ, ഇവിടെ പ്രത്യാശ ആക്റ്റീവാ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയുടെ ഗീതം പാടിയത്. പക്ഷെ നിങ്ങൾ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസവും പ്രത്യാശയും നേരെ താഴേക്ക് പോയിട്ട് മറ്റൊന്ന് അതിശ്രേഷ്ഠമായി വീണ്ടും പൊങ്ങി വരും. ജീവിതകാലം മുഴുവനും സ്വർഗത്തിൽ വിശ്വസിച്ചിരിക്കേണ്ട, പ്രത്യാശിച്ചിരിക്കേണ്ട, അവനെ കണ്ടിട്ട് മുഴുകാലം മുഴുവനും ആ തന്ന കർത്താവിനെ സ്നേഹിച്ചാൽ മതി. ഹല്ലേലൂയ. ഇതാ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ഇവയിൽ വലുത് സ്നേഹം. വളരെ പെട്ടെന്ന്, ഇനി എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് സ്നേഹം സംബന്ധിച്ച് തിരിച്ചറിയേണ്ട. എനിക്ക് ഈ സ്നേഹം വർദ്ധിക്കണം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ എനിക്ക് വർധനമുണ്ടാകണം. എന്റെ തോന്നലുകൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് ആഴമായി മുറുകെ പിടിക്കണം ഈ സ്നേഹം സംബന്ധിച്ചുള്ള സത്യങ്ങൾ. ഈ സ്നേഹം സംബന്ധിച്ചുള്ള അതിശ്രേഷ്ഠ മാർഗത്തിൽ നിന്നും അണിവിട പോകരുത്. എനിക്ക് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അതിശ്രേഷ്ഠമായി അറിഞ്ഞില്ലെങ്കിലും ഈ ശ്രേഷ്ഠ മാർഗം എനിക്ക് തിരിച്ചറിയണം. ഇതിൽ നിന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം കർത്താവ് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നതാണ് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മൂന്നാല് കാര്യങ്ങൾ വാക്യത്തിലൂടെ വളരെ വേഗം പെട്ടെന്ന് പറയാം. ഒന്ന്, റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. ഈ സ്നേഹം സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യം തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാവുന്ന വേദഭാഗമാണ് റോമാലേഖനം 5:5. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. എന്തുകൊണ്ടാണ് സ്നേഹം ഇത്രയും, നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കും കയറി നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തതെന്ന് ഞാൻ ഈ വാക്യത്തിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹം വരുന്ന വഴി ശ്രദ്ധിക്കുക. സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന വഴി, ദ സ്രോതസ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെടാൻ ഒറ്റ സ്രോതസ്സേ ഉള്ളൂ. ഒരൊറ്റ വഴിയിലൂടെ പരിശുദ്ധാത്മാവ്, സോറി, സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെടത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രം. ഇവിടെ ഒരു അപകടമുണ്ട്. ദൈവസ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം വന്നെന്നിരിക്കാം. പരിശുദ്ധാത്മാവിലൂടെ വരുന്നതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നേഹം ഉണ്ടായിരിക്കാം. ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ തോന്നാം. പക്ഷെ അതൊന്നും പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ അത് ഹൃദയത്തിന്റെ അകത്ത് കയറി വരത്തില്ല. സ്നേഹത്തിന് ഹൃദയത്തിൽ കയറി വന്നിരിക്കണമെങ്കിൽ there is only one source, ഒരൊറ്റ സ്രോതസ്സിലൂടെ മാത്രമേ സ്നേഹത്തിന് ഉള്ളിൽ വരാൻ കഴിയത്തുള്ളൂ. അത് ഏതിലൂടെയാ? പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഇത് ഉള്ളിൽ കയറി വരത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുവരാത്ത വ്യാജമായ സ്നേഹങ്ങൾ പാട്ടിലൂടെയോ പുസ്തകത്തിലൂടെയോ ചില വികാരപരമായ പ്രസംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഉണ്ട് എന്ന് തോന്നിപ്പിക്കും, ഉള്ളി കയറിയെന്ന് തോന്നിക്കും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ പാട്ട് ഉള്ളി കാണത്തില്ല. കാരണം ഇത് വന്ന വഴി പരിശുദ്ധാത്മാവിലൂടെ ആയിരിക്കത്തില്ല. അതാ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പലപ്പോഴും സംഭവിച്ചത്. നമുക്കുണ്ട് എന്ന് തോന്നിച്ചു, പക്ഷെ ഇത് വന്നു കയറിയത് പരിശുദ്ധാത്മാവിലൂടെ അല്ല. മാനുഷിക സ്നേഹമാ നമ്മുടെ ഉള്ളിൽ വന്നു കയറിയത്. നമുക്ക് പ്രിയമുള്ളവരെ പെട്ടെന്ന് അങ്ങ് തോന്നിച്ചിട്ട് ദൈവത്തെ അങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പരിശുദ്ധാത്മാവിലൂടെ വന്ന് കയറണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അകത്തൊരു പരമാർത്ഥ ഹൃദയം മതി പ്രിയമുള്ളവരെ. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഈ കാര്യങ്ങൾ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ സ്നേഹം ഇത്രയും അതിശ്രേഷ്ഠ മാർഗമാണെങ്കിൽ, ഇത് വിശ്വാസത്തെക്കാളും പ്രത്യാശയെക്കാളും ഉയർന്നിരിക്കുന്നെങ്കിൽ, ഈ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ലെങ്കിൽ, കർത്താവ് ഈ സ്നേഹം ഞാൻ എന്ത് എങ്ങനെയായതോ, ബൈബിൾ സ്കൂളിൽ ചേർന്നാൽ എനിക്കിത് കിട്ടുമോ, സ്നേഹം സംബന്ധിച്ച് 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് എടുത്താൽ കിട്ടുമോ? ഇല്ല പ്രിയമുള്ളവരെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട ഏക ഗുണം എന്നാണെന്നറിയോ? ഒരു
പരമാർത്ഥ ഹൃദയക്കാരനായ ദൈവത്തിന് മുമ്പ് ചെന്നിട്ട് പത്രോസിനെ പോലെ പറയണ, കർത്താവെ നീ അറിയുന്നു എന്റെ സ്നേഹം സംബന്ധിച്ച്, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ഉള്ളിലേക്ക് നിന്റെ സ്നേഹത്തെ ഒന്ന് നൽകണമെന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്തിനാണ് നിങ്ങളുടെ അടുത്ത പ്രാർത്ഥന? കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയം ഒന്നുകൂടെ ഒന്ന് പുത്തനാകപ്പെടേണ്ടതിനായിട്ട്. ഇറ്റ് ഷുഡ് ഓൾവേസ് കം ത്രൂ ഹോളി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രം വരണം. അതുകൊണ്ടാണ് നമുക്ക് സ്നേഹത്തെ തുടർമാനമായി പോകാത്തത്. വന്നു, പക്ഷെ വന്നത് പരിശുദ്ധാത്മാവിലൂടെ അല്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയതോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അത് അതുവഴി ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സ്നേഹം ഉള്ളിൽ വരത്തുള്ളൂ. രണ്ടാമത്, 1 തിമോത്തിയോസ് 1:5 സ്നേഹം സംബന്ധിച്ചുള്ള നാം വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വേദഭാഗമാണ്. 1:5 പ്രിയമുള്ളവരെ, സ്നേഹം ഉളവാക്കപ്പെടുന്ന പല മാർഗങ്ങളുണ്ട്. സ്നേഹത്തെ ഉളവാക്കാനായിട്ട് പല തന്ത്രങ്ങളുണ്ട്, പല മീഡിയകളുണ്ട്. പക്ഷേ സ്നേഹം ഉളവാകേണ്ട വഴി പറഞ്ഞിരിക്കുന്നത് ശുദ്ധഹൃദയത്തിലൂടെയും നല്ല മനസാക്ഷിയിലൂടെയും നിർവ്യാജ വിശ്വാസത്തിലൂടെയും മാത്രമാണ് ഡിവൈൻ ലവ് ഉളവാകത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉളവാക്കപ്പെട്ടിരിക്കുന്ന സ്നേഹം ഈ 3 കാര്യങ്ങളുടെ ഫലമായിട്ടുണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രസാദമായ സ്നേഹമായി തീരുന്നുള്ളൂ. മനസ്സിലായ? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ മരണം പ്രസംഗിച്ചിടത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൾക്കാരെ കണ്ണുനീര് തൂത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, ഭക്തിയുള്ളവർ. പക്ഷെ ഞാൻ മറ്റൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട്, ജാതികൾ പോലും കണ്ണുനീര് തൂത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, സൗദി അറേബ്യയിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണിക്കാൻ സൗദി ഗവൺമെന്റ് ധൈര്യം കാണിച്ചു. എന്തിനാണെന്നറിയോ, ഇവനെ ചാർത്തക്കിട്ട് അടിക്കുന്നത് കണ്ടിട്ട് ഇവനോട് ആൾക്കാർക്ക് ഒരു വെറുപ്പ് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണിച്ചത്. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാനായിട്ട് മുസ്ലിം വനിതകൾ പോലും തിയേറ്ററിൽ പോയെന്നാണ് ഞാൻ വായിച്ചത്. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ അടിച്ച് വികൃതമാക്കുന്ന രംഗങ്ങൾ കണ്ടിട്ട് മുസ്ലിം സ്ത്രീകൾ വാവിട്ട് കരഞ്ഞു എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത്. വാവിട്ട് കരഞ്ഞു. ഏത് മനുഷ്യന്റെ ഹൃദയം തകർക്കുന്ന ഒരു ദാരുണമായ കാഴ്ച. കേരളത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു, PM ഫിലിപ്പ് എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കരയിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം കർത്തൃമേശ എവിടെയുണ്ടോ അത് പുള്ളിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായി ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ വർണ്ണിക്കുമ്പോൾ അറിയാതെ ആൾക്കാരെ കരയുമായിരുന്നു. ഭക്തിയോടെ കരഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഏതൊരു മനുഷ്യന്റെയും മരണം വളരെ നാടകീയമായി അവതരിക്കുമ്പോൾ, അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഈ അശ്രുഗണങ്ങൾ പുറത്തേക്ക് വന്നിട്ട് തൂക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും ഞാനും മോശക്കാരനല്ല, എനിക്കും എന്റെ യേശുവിനോട് സ്നേഹമുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ഈ സ്നേഹം ഉളവാകുന്ന വഴി നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആവേശത്തിൽ ഈ സ്നേഹം വരത്തില്ല. അങ്ങനെ വന്നെങ്കിൽ അത് മാനുഷിക സ്നേഹമാ. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിൽ നിന്നും മാത്രം ഉളവാകുന്ന ാണ് ക്രിസ്തീയ സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കയറി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ വളരെ കുറച്ചാണ് ഈ നിലയിലുള്ള ഒരു ഡിവൈൻ ലവ് നമ്മളിൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എത്രയും വേഗം ഈ ലവിലേക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്യപ്പെട്ടാൽ, തോന്നലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നാം ഭാഗ്യവാന്മാരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാട്ടിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബാഹ്യ പ്രകടനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കണ്ട് ആ മതത്തിൽ മടുത്തുപോയ ശേഷം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, എല്ലാ പ്രകടനങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണേ. ഇത് ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി. 3 സ്നേഹം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു വേദഭാഗം Romans 8:28. നമുക്ക് പരിചിതമായ വാക്യാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ലേ ആ വാക്യല്ലേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാര്യത്തിൽ വളരെ ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാം ഉറപ്പ്? നന്മയാണ്. എന്ത് സംഭവിച്ചാലും നന്മയാണെന്ന് അവന് ഒരുറപ്പ് വരും. ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്നറിയോ, ഇതിലെ നന്മ എന്താണ് എന്ന് എപ്പോഴും അവനോട് അവന്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലായി, നിങ്ങൾ അറിയാതെ വന്നു കയറിയ ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്തെല്ലാം ബുദ്ധിയും മാർഗവും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ ദൈവത്തെ മുമ്പേ പറഞ്ഞതുപോലെ ശുദ്ധ മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, നിർമ്മല ഹൃദയം, ഇവയിൽ നിന്ന് ഉളവാകുന്ന പരിശുദ്ധാത്മാവ് വന്ന സ്രോതസ്സിലൂടെ വന്ന സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. എന്നറിയോ, ഈ പ്രശ്നത്തിന്റെ അകത്തെ നന്മ എന്ത് എന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകും. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ അറിയാത്ത എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവരോട് പങ്കുവെക്കാത്ത എന്തെല്ലാം പ്രശ്നം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ രോഗങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ രോഗം, നിങ്ങളുടെ ഭർത്താവിന്റെ രോഗം, നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങൾ, കടങ്ങൾ, ഊരാക്കുടുക്കുകൾ, ഇതിന്റെ എല്ലാം നടുവിൽ ഇതിലെത്തെ എന്ത് നന്മയിരിക്കുന്നു, എന്ത് നന്മയിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഏതെങ്കിലും സഹോദരന്മാര് വന്ന് നിങ്ങളെ പറയുന്നതിനേക്കാൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ടു വരും ഒരു വ്യക്തതയുണ്ടാകും. ഇതിന്റെ അകത്തൊരു നന്മ ഉണ്ട്, ഒരു നന്മയുണ്ട്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാത്തവനോ നേരെ തിരിച്ചു ചിന്തിച്ചാൽ മതി, അവന് വ്യക്തത കാണത്തില്ല. അയ്യോ, ഇതിന്റെ അകത്ത നന്മ എന്താ, എനിക്കറിയത്തില്ല. ഫോൺ വിളിക്കുന്നു, അവരെ വിളിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നു, അപ്പോഴത്തേക്കാണ് ഇവിടെ പഞ്ചാബിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് പ്രാർത്ഥനാ വിഷയം അയക്കുന്നു. അപ്പോഴത്തേക്കാണ് അവിടെ പി ജി വർഗീസ് പ്രാർത്ഥിക്കുന്നു, അവർക്ക് പ്രാർത്ഥനാ വിഷയം അയക്കുന്നു. ഇവിടെ പ്രാർത്ഥനാ വിഷയം ഭോപ്പാലിൽ അയക്കുന്നു. ഇല്ലാത്തടത്തെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ അയക്കുന്നു. ബ്രദറെ പ്രാർത്ഥിക്കണം, അങ്ങനെ ഇരിക്കുമ്പോൾ ഗോഡ് ചാനലിൽ വായിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഫോൺ നമ്പറിൽ അറിയിച്ചാൽ മതി, അവിടേക്ക് വിടുന്നു. എന്താ പ്രശ്നം എന്നറിയാവോ, ദൈവത്തെ സ്നേഹിക്കാത്തവന് ഇതിന്റെ അകത്തെ നന്മ തിരിച്ചറിയാതെ വരുമ്പോൾ മൊത്തം പാനിക്കാവും. പക്ഷെ ദൈവത്തെ സ്നേഹിച്ചാലുള്ള ഗുണം എന്നറിയോ, ഈ പ്രശ്നം സംബന്ധിച്ച് എന്റെ സഭയിലെ ഒറ്റ സഹോദരന്മാർക്ക് പരിഹാരം പറയാനില്ലെങ്കിലും എനിക്ക് വ്യക്തത ഇതിന്റെ അകത്തൊരു നന്മ കിടപ്പുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ പിശാചി പറഞ്ഞോണ്ടിരിക്കും, എന്നാ നന്മയാ ബ്രദർ ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോ. സോ വെൻ യു ലവ് ഗോഡ് യു വിൽ ഹാവ് മോർ ക്ലാരിറ്റി. എന്റെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും മറ്റ് സഹോദരൻ തീർച്ചയായിട്ടും വി ഹാവ് ടു ഷെയർ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ അനുഭവിക്കേണ്ടത് സൗഖ്യത്തെക്കാൾ ഈ പ്രശ്നത്തിൽ എന്ത് നന്മ എന്ന് തിരിച്ചറിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ്. പ്രിയമുള്ളവരെ, ഇഫ് യു ലവ് യുവർ ഗോഡ് യു വിൽ ബി റിവാർഡഡ്. നിങ്ങൾക്ക് കിട്ടുന്നതൊരു വ്യക്തതയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എന്റെ ഊരാക്കുടുക്ക് പ്രശ്നങ്ങൾക്കകത്ത് എനിക്കൊരു വ്യക്തതയുണ്ടെങ്കിൽ അത് 1,000,000 രൂപ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് വലുതാണ്. ഹല്ലേലൂയ. എന്റെ ഈ പ്രശ്നത്തിന്റെ കാരണം തിരിച്ചറിഞ്ഞ് ഇതിലെ നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സ്വസ്ഥത, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവം എനിക്ക് തരുന്ന മഹാദാനമാണ്, മഹാദാനം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ 25 കോടി രൂപ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കാരണം അറിയാതെ അവ്യക്തനായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭ്രാന്ത് വളരെ വലുതാവുകയുള്ളു. ദൈവത്തെ സ്നേഹം സംബന്ധിച്ച് ഒരു വാക്കൂടെ ലാസ്റ്റ് വാക്യം, 1 യോഹന്നാൻ 4:19 പറഞ്ഞെന്റെ വാക്ക് അവസാനിപ്പിക്കും. ഫസ്റ്റ് വളരെ ഈ പ്രശ്നത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ കരുണ കാണിക്കട്ടെ. ഇതാ ആ വാക്യം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കും. ഈ കാര്യങ്ങളെല്ലാം വന്ന് ഈ ഒരു വാക്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ സ്വസ്ഥതയുണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ശ്രദ്ധിക്കുക, എനിക്ക് അങ്ങോട്ട് ആരംഭിച്ച് ശ്രമിച്ച് തുടങ്ങാൻ കഴിയുന്നതല്ല സ്നേഹം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം എനിക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളൊരു വര വരച്ചിട്ട് ഇന്ന് മുതൽ ഈ ജോണിയാകുന്ന ഞാൻ മുഴുഹൃദയത്തോടും മുഴു മനസ്സോടും, നമ്മളങ്ങനെയല്ല കല്യാണത്തിനൊക്കെ അല്ലേ, അങ്ങനെ നമുക്ക് റെഡി 1, 2, 3 എന്നും പറഞ്ഞു ഈ നിൽക്കുന്നവളെ എന്റെ ഭാര്യയായി എന്ന് പറഞ്ഞ പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു തുടക്കമൊക്കെ ഇടാൻ പോയാലുണ്ടല്ലോ ഉള്ള പ്രോബ്ലം. ഇതൊക്കെ നമ്മുടെ പത്രോസിന്റെ കാര്യം പറഞ്ഞ പോലെ തുടക്കമോട് 3, 8 കണക്ക് നമ്മൾ പൊട്ടി തകർത്തു പോകും. ഇത് അങ്ങോട്ട് തുടങ്ങി ആരംഭിക്കേണ്ട കാര്യമല്ല പ്രിയുള്ളവരെ. കാത്തിരിക്കുക, ഇതിങ്ങോട്ട് ആദ്യം വന്നു കയറാതെ ഇവിടുന്ന് അങ്ങോട്ട് കയറി പിടിക്കരുത്. ഇത് സ്നേഹം സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അറിയണം. എനിക്കിത് സംബന്ധിച്ച് പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്, സമയമില്ല. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. അപ്പൊ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നറിയാവോ, അവൻ ആദ്യം സ്നേഹിച്ച സ്നേഹം സംബന്ധിച്ചുള്ള വെളിപ്പാട് ലഭിക്കാത്തത് കൊണ്ടാണ് തിരിച്ച് അങ്ങോട്ടുള്ള സ്നേഹം സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിൽ കിടക്കുന്നത്. എനിക്ക് ആരംഭിച്ച് ശ്രമിച്ച് പഠിച്ച് ഉത്സാഹിപ്പിച്ച് അല്ലെ എന്നെ തന്നെ ഒന്ന് ഉത്സാഹിപ്പിച്ച് വാമപ്പ് ചെയ്ത് എനിക്ക് തുടങ്ങാൻ കഴിയുന്നതല്ല ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യം. അതിനാദ്യം ചെയ്യേണ്ടത് എന്നാന്നറിയോ, ദൈവസ്ഥാനത്തിൽ ഇരുന്നിട്ട് കർത്താവേ നിന്റെ സ്നേഹം എന്താണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയണം, അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് എനിക്ക് തരണം. ആ വെളിപ്പാട് ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, അത് ഉള്ളിൽ വരുമ്പോൾ തുടർമാനമായി നിങ്ങളിൽ നിന്നും അത് എന്ത് ചെയ്യപ്പെടും, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്നേഹം സംബന്ധിച്ചുള്ള എനിക്ക് അവസാനം പറയാനുള്ള ചിന്ത, ഇറ്റ് ഇസ് എ റെവലേഷൻ. സ്നേഹം ഒരു വെളിപ്പാടാ പ്രിയമുള്ളവരെ, സ്നേഹം ഒരു വെളിപ്പാടായിട്ട് മാത്രം അറിയേണ്ടത്, അതൊരു വെളിപ്പാടാ. വെളിപ്പെട്ട് കിട്ടണം. എന്താ സ്നേഹം സംബന്ധിച്ച് വെളിപ്പെടണം എന്നറിയോ, യേശു എന്നെ എത്രയധികം സ്നേഹിച്ചു. സഹോദരൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഉപമ ഒരു ഒരു കഥയിലൂടെ പറഞ്ഞല്ലോ, തനിക്ക് തരാവുന്നതിന്റെ, ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, തനിക്ക് തരാവുന്നതിന്റെ പരമാവധി സ്വർഗം തന്നേച്ചിരിക്കുക. സ്വർഗത്തിലെ പരമാവധി ആ ദൈവം തന്നത് കുരിശിൽ. നിങ്ങൾ എവിടെയാ സ്നേഹം കൊണ്ട് വെക്കുന്നത്? ശ്രദ്ധിക്ക്, ഞാൻ പറയാം, നിങ്ങൾ സേഫായിടത്ത് മാത്രമേ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം വെക്കത്തുള്ളൂ. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തും, തിരിച്ച് കണ്ടാ ചിരിക്കുമെന്ന് ഉറപ്പുള്ളിടത്തും, പറ്റിയ ഞങ്ങളുടെ വീട്ടിലും കൂടെ വരും എന്ന് ഉറപ്പുള്ളിടത്തും, ഇത് അവന് കൊടുത്ത് അവൻ തിരിച്ച് എനിക്കും നല്ലൊരു സമയം വരുമ്പോൾ സഹായിക്കുമെന്ന് ഉറപ്പുള്ളിടത്തും, ഇറ്റ്സ് എ സേഫ് പ്ലേസ് ഉള്ള യു കീപ് യുവർ ലവ് ഓൾവേസ്. നിങ്ങൾക്ക് പരിക്കില്ലാത്തടത്തും വലിയ ബുദ്ധിമുട്ട് വരത്തില്ലെന്നും ഉറപ്പുള്ള സുരക്ഷിത സ്ഥലത്ത് കൊണ്ടേ നിങ്ങൾ സ്നേഹം വെക്കത്തുള്ളൂ. പക്ഷേ എന്റെ യേശു സ്നേഹം വെച്ചത് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടാ അവൻ സ്നേഹം വെച്ചത്. എവിടെയാ അവൻ വെച്ചത്? നാമോ പാപികളായിരിക്കുമ്പോൾ, നിഷ്ഠരന്മാരും പാപികളും വ്യഭിചാരികളും കൊലപാതകന്മാരും സ്വസ്നേഹികളും നിറഞ്ഞ പാപലോകത്തിന്റെ നടുക്ക് കൊണ്ട് അവൻ സ്നേഹം വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാതെ സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടാണ് എന്റെ യേശു സ്നേഹം വെളിപ്പെടുത്തിയത്. ഫ്രൈസലോ സ്വർഗത്തിന് തരാവുന്നതിന്റെ പരമാവധി തന്നു ക്രിസ്തു. സ്വർഗത്തിന് ലഭിക്കാവുന്നതിന്റെ പരമാവധി നേടിയെടുത്തു സഭ. എന്നിട്ട് അനാദിയിൽ മുഴുവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരും മാത്രമുണ്ടായിരുന്ന സ്നേഹ കൂട്ടായ്മയുടെ ആ കൂട്ടിന്റെ അകത്തേക്ക് ദൈവം വിചാരിച്ചു വരാൻ പോകുന്ന നിത്യത്തിൽ ഒരാളെയും കൂടെ കയറ്റി നിർത്തണം എന്ന് വിചാരിച്ചപ്പോൾ ഓർമ്മ വന്നത് ആരെയാണെന്നറിയാവോ? തന്റെ സഭയെ. നാലാമനായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഭയും കൂടെ നാലാമനായി അനാദികാലം മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരൊറ്റ കൂട്ടായ്മയിൽ പൊതിഞ്ഞ് അതിൽ തന്നെ നിൽക്കുന്നു. അതാണ് സമാപ്തി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാലാമതായി സഭയും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ഒരിക്കലും പിരിയാ ബന്ധമായിട്ട് ആ സ്നേഹ കൂട്ടല്ലാത്ത ഒരുമിച്ച് കയറി നിൽക്കുക. ഈ സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒരു വെളിപ്പാട്, അത് അതിനുള്ള ബുക്ക് വായിച്ചോ, അതിനുള്ള പ്രസംഗങ്ങൾ കേൾക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കര. ഞാൻ ഇപ്പോഴും അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം സംബന്ധിച്ചുള്ള പുത്തൻ വെളിപ്പാടുകളാണ്. എനിക്ക് മഹോദരവ് സംബന്ധിച്ചുള്ള പുത്തൻ വെളിപ്പാടുകളേക്കാൾ ആവേശം ഉണ്ടാക്കുന്നത്. ഞാനത് ഉപേക്ഷിച്ചു. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു പിടിയില്ല, ഏത് സമയത്താണ് യേശു വരുന്നത്, പോസ്റ്റാണോ പ്രിയാണോ, വിട്ടുകളഞ്ഞു. ഇപ്പോൾ എന്റെ മനസ്സിൽ ദൈവസ്നേഹം സംബന്ധിച്ചൊരു പുത്തൻ വെളിപ്പാട് കിട്ടിയാൽ ആവേശത്തോടെ അത് കയറി പിടിക്കാനും അത് എഴുതാനും അത് ധ്യാനിക്കാനും അതിന്റെ അടിയിൽ എനിക്ക് ചുമല വിഷയം കൊണ്ടൊന്ന് വരച്ചിടാനാ എനിക്ക് ആഗ്രഹം. കാരണം മോർ ഐ നോ, മോർ ഐ ഗെറ്റ് ദ റെവലേഷൻ ഓഫ് ദ ഗോഡ്സ് ലവ്, മോർ ഐ ലവ് മൈ ഗോഡ്. ഇതൊരു വെളിപ്പാടാണ്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഒന്ന് മാത്രം തുടക്കമിടാൻ കഴിയുന്ന ഒരു കാര്യം.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.